അധ്യായം ഒന്ന്. എന്റെ ജീവിതം അല്പം പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. അതിനിടയിൽ നിരവധി അസാധാരണ അനുഭവങ്ങൾ ഉണ്ടായി എന്നത് എന്റെ വിധിയായി. എന്നിരുന്നാലും ഒരു എപ്പിസോഡ് വളരെ വിചിത്രമാണ്. ഞാൻ തിരിഞ്ഞുനോക്കുമ്പോഴെല്ലാം മറ്റുള്ളവയെ അത് നിസ്സാരമാക്കി മാറ്റുന്നു. അത് ഭൂതകാലത്തിന്റെ മൂടൽമഞ്ഞിൽ നിന്ന് ഉയർന്നുവരുന്നു. ഇരുണ്ടതും അതിശയകരവുമാണ്. അതിനു മുമ്പും ശേഷവുമുള്ള സംഭവരഹിതമായ വർഷങ്ങളെ മറയ്ക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കഥയല്ല ഇത്. എന്നെ നന്നായി അറിയുന്ന ചുരുക്കം ചിലർ, പക്ഷേ എന്നെ നന്നായി അറിയുന്ന ചുരുക്കം ചിലർ മാത്രമേ എന്റെ വായിൽ നിന്ന് വസ്തുതകൾ കേട്ടിട്ടുള്ളൂ. ചില സുഹൃത്തുക്കളോട് അവ വിവരിക്കാൻ ഇവർ ഇടയ്ക്കിടെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും നിരസിച്ചു, കാരണം ഒരു അമേച്വർ സന്യാസി എന്ന ഖ്യാതി നേടാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നിരുന്നാലും ഡംഗലിലേക്കുള്ള എന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വസ്തുതകളുടെ ഈ രേഖാമൂലമുള്ള പ്രസ്താവന തയ്യാറാക്കുന്നതുവരെ ഞാൻ അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ട്. ജോൺ തിർസ്റ്റന്റെ എനിക്ക് എഴുതിയ ആദ്യ കത്ത് ഇതാ. 1862 ഏപ്രിൽ മാസത്തിലെ തീയതിയാണ് ഇത്. ഞാനത് എന്റെ മേശയിൽ നിന്ന് എടുത്ത് അതേപടി പകർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട ലോറൻസ്, എന്റെ പൂർണ്ണമായ ഏകാന്തതയും പൂർണ്ണമായ അനുഭവവും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് സഹതാപം കാണിക്കുകയും എന്റെ ഏകാന്തത പങ്കിടാൻ എന്റെ അടുക്കൽ വരികയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. ഡൻലിൽ സന്ദർശിക്കുമെന്നും യോർക്ക്ഷയർ വെള്ളച്ചാട്ടങ്ങൾ കാണുമെന്നും നിങ്ങൾ പലപ്പോഴും അവ്യക്തമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. വർത്തമാനകാലത്തേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? തീർച്ചയായും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്ലാസുകൾ എടുക്കാത്തതിനാൽ ബേക്കർ സ്ട്രീറ്റിലെന്ന പോലെ നിങ്ങൾക്ക് ഇവിടെയും നന്നായി വായിക്കാൻ കഴിയും. ഒരു നല്ല ആളെപ്പോലെ നിങ്ങളുടെ പുസ്തകങ്ങൾ പാക്ക് ചെയ്തു വരൂ. എഴുത്തുമേശയും ചാരുകസേരയും ഉള്ള ഒരു സുഖകരമായ ചെറിയ മുറി ഞങ്ങളുടെ പക്കലുണ്ട്. അത് നിങ്ങളുടെ പഠനത്തിന് മാത്രമായിരിക്കും. നിങ്ങളെ എപ്പോൾ പ്രതീക്ഷിക്കാമെന്ന് എന്നെ അറിയിക്കൂ. ഞാൻ ഏകാന്തനാണെന്ന് ഞാൻ പറയുമ്പോൾ വീട്ടിൽ ആളുകളുടെ കുറവുണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. നേരെ മറിച്ച്, ഞങ്ങൾ ഒരു വലിയ കുടുംബത്തെ സൃഷ്ടിക്കുന്നു. ഒന്നാമതായി, തീർച്ചയായും എന്റെ പാവം അമ്മാവൻ ജെറമിയും ഗാരലസും മണ്ടനും വരുന്നു. അദ്ദേഹത്തിന്റെ പട്ടികയിൽ സ്ലിപ്പറുകൾ ചുറ്റിത്തിരിയുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ എണ്ണമറ്റ മോശം വാക്യങ്ങൾ രചിക്കുന്നു. അവന്റെ സ്വഭാവത്തിലെ ആ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ അവസാനമായി കണ്ടുമുട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതായി തോന്നുന്നു. അത് അത്രത്തോളം ഉയർന്നിരിക്കുന്നു. ഈ ഭാവങ്ങൾ പകർത്തി സൂക്ഷിക്കുക എന്നതു മാത്രമാണ് അവന്റെ കടമ. കോപ്പർത്തോൺ എന്നു പേരുള്ള ഈ മനുഷ്യൻ വൃദ്ധന് അവന്റെ വിഡ്ഢിയുടെ തൊപ്പി പോലെയോ സാർവത്രിക പ്രാസ നിഘണ്ടുപോലെയോ അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. ഞാൻ തന്നെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷേ മെഡലുകൾ വിശ്വസിക്കാമെങ്കിൽ ചെറിയ ജൂലിയസ് തന്നെയും അങ്ങനെയാണ് ചായവ് കാണിച്ചത്. പിന്നെ ജെറമി ദത്തെടുത്ത എന്റെ അമ്മാവൻ സാമുവലിന്റെ രണ്ടു കുട്ടികളുണ്ട്. അവരിൽ മൂന്ന് പേരുണ്ടായിരുന്നു, പക്ഷേ ഒരാൾ എല്ലാവരുടെയും വഴിക്ക് പോയി. അവരുടെ ഭരണം സിരകളിൽ ഇന്ത്യൻ രക്തമുള്ള ഒരു സ്റ്റൈലിഷ് സുന്ദരി. ഇവയ്ക്കെല്ലാം പുറമേ മൂന്ന് വേലക്കാരികളും വൃദ്ധവരനുമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നു, ഈ വഴിയിൽ നിന്ന് വളരെ അകലെയുള്ള മൂലയിൽ നമുക്ക് സ്വന്തമായി ഒരു ചെറിയ ലോകമുണ്ട്. അതിനെല്ലാം എന്റെ പ്രിയപ്പെട്ട ഹ്യൂ, എനിക്ക് ഒരു പരിചിതമായ മുഖവും ഒരു സൗഹാർദ്ദപരമായ കൂട്ടുകാരനും വേണം. എനിക്ക് രസതന്ത്രത്തിൽ ആഴമായ പ്രാവീണ്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ പഠനം ഞാൻ തടസ്സപ്പെടുത്തില്ല. നിങ്ങളുടെ ഒറ്റപ്പെട്ട സുഹൃത്ത് ജോൺ എച്ച്. തിർസ്റ്റന് തിരികെ എഴുതുക. ഈ കത്ത് എനിക്ക് ലഭിച്ച സമയത്ത് ഞാൻ ലണ്ടനിലെ താമസസ്ഥലത്തായിരുന്നു. എന്നെ ഒരു യോഗ്യതയുള്ള വൈദ്യനാക്കുന്ന അവസാന പരീക്ഷയ്ക്കായി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിനു മുമ്പ് കേംബ്രിഡ്ജിൽ വെച്ച് ഞാനും തിർസ്റ്റനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. മറുവശത്ത് അദ്ദേഹത്തിന്റെ ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഈ മാറ്റം എന്റെ പഠനത്തെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ബാലിശമായ വൃദ്ധനെ, മെലിഞ്ഞ സെക്രട്ടറിയെ, സ്റ്റൈലിഷ് ഭരണത്തെ, രണ്ട് കുട്ടികളെ, ഒരുപക്ഷെ വൃത്തികെട്ടതും ബഹളമേവുമായ ഒരു നാട്ടിൻപുറത്തെ വീട്ടിൽ ഒരുമിച്ചു കഴിയുമ്പോൾ നിശബ്ദ വായനയ്ക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടാകൂ എന്ന നിഗമനത്തിലെത്തി. രണ്ട് ദിവസത്തെ സല്ലാപത്തിന്റെ അവസാനം യോർക്ക്ഷയറിൽ നിന്ന് മറ്റൊരു കത്ത് ലഭിച്ചപ്പോൾ ക്ഷണം നിരസിക്കാൻ ഞാൻ ഏതാണ്ട് തീരുമാനിച്ചു. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദകരമായിരുന്നു. ഓരോ പോസ്റ്റിലൂടെയും നിങ്ങളിൽ നിന്ന് കേൾക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, എന്റെ സുഹൃത്ത് പറഞ്ഞു. നിങ്ങളുടെ ട്രെയിൻ അറിയിക്കുന്ന ഒരു ടെലിഗ്രാമാണെന്ന് ഞാൻ കരുതുന്നില്ല, അത് ഒരിക്കലും ഒരു തട്ടുകയില്ല. നിങ്ങളുടെ മുറി തയ്യാറാണ്, നിങ്ങൾക്ക് അത് സുഖകരമായി തോന്നുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ കാണുമ്പോൾ എത്ര സന്തോഷമുണ്ടാകുമെന്ന് ജെറമി അങ്കിൾ എന്നോട് പറയുന്നു. അദ്ദേഹം എഴുതുമായിരുന്നു, പക്ഷേ 5000 വരികളുള്ള ഒരു മഹത്തായ ഇതിഹാസകാവ്യത്തിൽ അദ്ദേഹം മുഴുകിയിരിക്കുന്നു. അദ്ദേഹം മുറികളിൽ ചുറ്റിനടന്ന് ദിവസം ചെലവഴിക്കുന്നു. അതേസമയം കോപ്പർ തോൺ ഫ്രാങ്കൻസ്റ്റൈനിലെ ഒരു രാക്ഷസിനെപ്പോലെ നോട്ട്ബുക്കും പെൻസിലും ഉപയോഗിച്ച് അവന്റെ പിന്നിൽ പതുങ്ങി നിൽക്കുന്നു. ചുണ്ടുകളിൽ നിന്ന് വീഴുന്ന ജ്ഞാനത്തിന്റെ വാക്കുകൾ എഴുതിവെക്കുന്നു. വഴിയിൽ ഞാൻ നിങ്ങളോട് ബ്രൂൺഡിഷ് ഭരണത്തെക്കുറിച്ച് പറഞ്ഞതായി ഞാൻ കരുതുന്നു. വംശീയ പഠനങ്ങളോടുള്ള നിങ്ങളുടെ അഭിരുചി നിലനിർത്തിയാൽ ഞാൻ അവളെ നിങ്ങൾക്ക് ഒരു ഇരയായി എറിഞ്ഞേക്കാം. അവൾ ഒരു ഇന്ത്യൻ പ്രഭുവിന്റെ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഇംഗ്ലീഷ് സ്ത്രീയായിരുന്നു. നമുക്കെതിരെ പോരാടിയ കലാപത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റുകൾ സർക്കാർ പിടിച്ചെടുത്തു. അന്ന് 15 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകൾ ഏതാണ്ട് നിരാലംബയായി. കൊൽക്കത്തയിലെ ഒരു ചാരിറ്റബിൾ ജർമ്മൻ വ്യാപാരി അവളെ ദത്തെടുത്ത് സ്വന്തം മകളോടൊപ്പം യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതായി തോന്നുന്നു. മിസ് വാറൻ മരിച്ചു. തുടർന്ന് മിസ് വാറൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നതുപോലെ അവളുടെ അമ്മ അമ്മാവന്റെ പരസ്യത്തിന് മറുപടി നൽകിയതിനു ശേഷം അവൾ ഇതാ. ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട കുട്ടി, നിങ്ങളുടെ വരവിന്റെ കൽപ്പന അനുസരിക്കാതെ ഉടൻ വരൂ. ഈ രണ്ടാമത്തെ കത്തിൽ അത് പൂർണ്ണമായി ഉദരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന മറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. എന്റെ പഴയ സുഹൃത്തിന്റെ ആകുലതയെ എതിർക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ നിരവധി ആന്തരിക മുറുമുറുപ്പുകളോടെ ഞാൻ തിടുക്കത്തിൽ എന്റെ പുസ്തകങ്ങൾ പാക്ക് ചെയ്തു. രാത്രി മുഴുവൻ ടെലിഗ്രാഫ് ചെയ്ത ശേഷം രാവിലെ ആദ്യം തന്നെ യോർക്ക്ഷയറിലേക്ക് പുറപ്പെട്ടു. അതൊരു ദുരിതപൂർണമായ ദിവസമായിരുന്നുവെന്നും ഡ്രാഫ്റ്റിംഗ് വണ്ടിയുടെ ഒരു മൂലയിൽ ഒതുങ്ങി ഇരുന്നു. ശസ്ത്രക്രിയയുടെയും വൈദ്യശാസ്ത്രത്തിന്റെയും നിരവധി പ്രശ്നങ്ങൾ എന്റെ മനസ്സിൽ ചുറ്റിത്തിരിയുമ്പോൾ യാത്ര അനന്തമായി തോന്നിയെന്നും ഞാൻ നന്നായി ഓർക്കുന്നു. കോർത്തിൽ നിന്ന് ഏകദേശം 15 മൈൽ അകലെയുള്ള എംഗിൾട്ടണിലെ ചെറിയ വഴിയോര സ്റ്റേഷൻ എന്റെ ലക്ഷ്യസ്ഥാനത്തിന് ഏറ്റവും അടുത്താണെന്ന് എനിക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ജോൺ ഫ്യൂറൻ ഒരു ഉയർന്ന നായവണ്ടിയിൽ ഗ്രാമപ്രദേശങ്ങളിലൂടെ പാക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ ജ്ഞാനിയായി. എന്നെ കണ്ടതും കുതിരയെ ഒരു ഞെട്ടലോടെ വലിച്ചു കയറ്റിയതും കണ്ട് അവൻ ആവേശത്തോടെ ചാട്ടവാറടിച്ചു. പുറത്തേക്ക് ചാടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി. എന്റെ പ്രിയപ്പെട്ട ഹ്യൂ, അവൻ കരഞ്ഞു, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ വന്നത് വളരെ ദയയുള്ള കാര്യമാണ്. എന്റെ കൈ വേദനിക്കുന്നതുവരെ അവൻ എന്റെ കൈ പിടിച്ചു. ഞാൻ ഇവിടെയുള്ളതിനാൽ നീ എന്നെ വളരെ മോശമായി കൂട്ടുകൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ജോലിസ്ഥലത്ത് എന്റെ കണ്ണിൽ പെടും. തീർച്ചയായും, തീർച്ചയായും, അവൻ നല്ല നർമ്മത്തിൽ പറഞ്ഞു. ഞാൻ ഇത് കണക്കാക്കി. അതിനെല്ലാം നമുക്ക് മുയലുകളെ നേരിടാൻ സമയമുണ്ടാകും. ഇതൊരു നീണ്ട യാത്രയാണ്, നിങ്ങൾക്ക് കൊടും തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. പൊടി നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ ഉടനെ യാത്ര തുടങ്ങി. നിങ്ങളുടെ മുറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു, എന്റെ സുഹൃത്ത് പറഞ്ഞു. നിങ്ങൾ ഉടൻ തന്നെ വീട്ടിലെത്തും. നിങ്ങൾക്കറിയാമോ, ഞാൻ ഡെൻലു സന്ദർശിക്കുന്നത് അപൂർവമാണ്. എന്റെ ലബോറട്ടറി പ്രവർത്തനക്ഷമമാക്കാൻ തുടങ്ങിയതേയുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി. പഴയ അങ്കിൾ ജെറമിയുടെ വിൽപ്പത്രത്തിൽ എനിക്കൊരു പ്രധാന സ്ഥാനമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. അതിനാൽ ഞാൻ മര്യാദയ്ക്ക് മുകളിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് ശരിയാണെന്ന് എന്റെ അച്ഛൻ കരുതി. ഈ സാഹചര്യത്തിൽ എനിക്ക് ഇടയ്ക്കിടെ എന്നെത്തന്നെ കുറച്ചുകൂടി പുറത്തെടുക്കാൻ മാത്രമേ കഴിയൂ. തീർച്ചയായും ഇല്ല, ഞാൻ പറഞ്ഞു. കൂടാതെ അവൻ വളരെ നല്ല ഒരു വൃദ്ധനാണ്. ഞങ്ങളുടെ മാനേജിൽ നിങ്ങൾക്ക് രസമുണ്ടാകും. ഒരു ഭരണത്തിന് ഒരു രാജകുമാരി. അത് നന്നായി തോന്നുന്നു, അല്ലേ? നമ്മുടെ അചഞ്ചലനായ സെക്രട്ടറി ആ ദിശയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കോട്ട് കോളർ ഉയർത്തുക, കാരണം കാറ്റ് വളരെ മൂർച്ചയുള്ളതാണ്. എല്ലാ സസ്യജാലങ്ങളും ഇല്ലാത്ത തുടർച്ചയായി താഴ്ന്നതും ഇരുണ്ടതുമായ കുന്നുകളിലൂടെ റോഡ് ഓയിട്ടി ചിതറിക്കിടക്കുന്ന കുറച്ച് ഗോർ കുറ്റിക്കാടുകളും കട്ടിയുള്ളതും കമ്പിളി നിറഞ്ഞതുമായ പുല്ലിന്റെ നേർത്ത ആവരണവും ഒഴികെ അത് മെലിഞ്ഞതും വിശക്കുന്നതുമായ ആടുകളുടെ ചിതറിക്കിടക്കുന്ന കൂട്ടത്തിന് പോഷണം നൽകി. പകരമായി ഞങ്ങൾ ഒരു പൊള്ളയായ സ്ഥലത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറി, അതിൽ നിന്ന് തുടർച്ചയായ കുന്നുകൾക്ക് മുകളിലൂടെ നേർത്ത വെളുത്ത പാതയായി വളയുന്ന റോഡ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലായിടത്തും ആ ഭൂപ്രകൃതിയുടെ ഏകതാനയെ മുല്ലപ്പൂക്കൾ തകർത്തു. അവിടെ ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് പ്രകൃതിയെ വല്ലാതെ മുറിവേൽപ്പിച്ചതുപോലെ ഇരുണ്ടതായി പുറത്തേക്ക് എത്തിനോക്കി. അവളുടെ മെലിഞ്ഞ അസ്ഥികൾ അവയുടെ ആവരണത്തിലൂടെ പുറത്തേക്ക് തള്ളിനിന്നു. അകലെ ഒരു പർവ്വതനിര ഉണ്ടായിരുന്നു. അവയ്ക്കിടയിൽ നിന്ന് മേഘങ്ങളുടെ ഒരു റീത്ത് പോലെ ഒരു വലിയ കൊടുമുടി ഉയർന്നുവരുന്നു. അത് അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചത്തെ പ്രതിഫലിപ്പിച്ചു. അത് ഇംഗ്ലബ്രയാണ്, എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. തന്റെ ചാട്ടവാറുകൊണ്ട് പർവ്വതത്തെ സൂചിപ്പിക്കുന്നു. ഇവയാണ് യോർക്ക്ഷയർ ഫാൾസുകൾ. ഇംഗ്ലണ്ടിലെമ്പാടും വന്യവും ഇരുണ്ടതുമായ ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. അവർ നല്ലൊരു മനുഷ്യവംശത്തെ വളർത്തുന്നു. സ്റ്റാൻഡേർഡ് യുദ്ധത്തിൽ സ്കോട്ടിഷ് കുതിരപ്പടയെ തോൽപ്പിച്ച അസംസ്കൃത മിലിഷ്യ രാജ്യത്തിന്റെ ഈ ഭാഗത്തു നിന്നാണ് വന്നത്. വൃദ്ധരെ, താഴേക്ക് ചാടി ഗേറ്റ് തുറക്കുക. റോഡിന് സമാന്തരമായി ഒരു നീണ്ട പായൽ പടർന്ന മതിൽ ഓടുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറി. രണ്ട് തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു തകർന്ന ഇരുമ്പ് ഗേറ്റ് അത് തകർത്തു. അതിന്റെ മുകളിൽ ഏതോ ഒരു ഹെറാൾഡിക് മൃഗത്തെ പ്രതിനിധീകരിക്കുന്നതായി തോന്നുന്ന കൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. കാറ്റും മഴയും അവയെ ആകൃതിയില്ലാത്ത ബ്ലോക്കുകളാക്കി മാറ്റി. ഒരു വശത്ത് ഒരു ലോഡ്ജായി ഉപയോഗിച്ചിരുന്ന ഒരു തകർന്ന കോട്ടേജ് ഉണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് തള്ളിത്തുറന്നു. പുല്ല് വളഞ്ഞുപുളഞ്ഞതും അസമവുമായ ഒരു വഴിയിലൂടെ ഞങ്ങൾ വണ്ടിയോടിച്ചു. പുല്ല് വളഞ്ഞുപുളഞ്ഞതും നിരപ്പില്ലാത്തതും മനോഹരമായ ഓക്ക് മരങ്ങൾ നിരനിരയായി വളഞ്ഞുപുളഞ്ഞതുമായ ഒരു വഴിയിലൂടെ ഞങ്ങൾ വണ്ടിയോടിച്ചു. ആ വഴികൾ ഞങ്ങളുടെ മേൽ കട്ടിയുള്ള ശാഖകളായി പടർന്നു. വൈകുന്നേരത്തെ സന്ധ്യ പെട്ടെന്ന് ഇരുട്ടിലേക്ക് ആഴ്ന്നിറങ്ങി. നമ്മുടെ വഴി നിങ്ങളെ അത്ര ആകർഷിക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു, തിസ്റ്റൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാത്തിലും പ്രകൃതിയുടെ വഴി അനുവദിക്കുക എന്നത് വൃദ്ധന്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ്. ഇതാ ഒടുവിൽ ഞങ്ങൾ ഡങ്കേപ്പിലെത്തി. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പിതൃതുല്യ ഓക്ക് അടയാളപ്പെടുത്തിയ അവന്യൂവിലെ ഒരു വളവ് ചുറ്റി വെള്ളപൂശിയ ഒരു വലിയ ചതുരാകൃതിയിലുള്ള വീട് ഞങ്ങൾ കണ്ടു. അതിനു മുന്നിൽ ഒരു പുൽത്തകിടി ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ ഭാഗം മുഴുവൻ നിഴലിലായിരുന്നു. പക്ഷേ മുകളിൽ അസ്തമയ സൂര്യനിൽ രക്തരൂക്ഷിതമായ ഒരു നിര ജനാലകൾ മിന്നിമറഞ്ഞു. ചക്രങ്ങളുടെ ശബ്ദം കേട്ട് ലിവറി ധരിച്ച ഒരു വൃദ്ധൻ ഓടിവന്ന് ഞങ്ങൾ മുകളിലേക്ക് വണ്ടി നിർത്തിയപ്പോൾ കുതിരയുടെ തല പിടിച്ചു. നിങ്ങൾക്ക് അവളെ കയറ്റാം, ഏലിയ, ഞങ്ങൾ താഴേക്ക് ചാടിയപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞു. ഹൗ, എന്റെ അമ്മാവൻ ജെറമിയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. സുഖമാണോ? സുഖമാണോ? ഡബിൾ ക്വോട്ട്. ഒരു ശ്വാസരസവും പൊട്ടിച്ചിതറിയ ശബ്ദവും നിലവിളിച്ചു. മുകളിലേക്ക് നോക്കിയപ്പോൾ ചുവന്ന മുഖമുള്ള ഒരു ചെറിയ മനുഷ്യൻ പൂമുഖത്ത് ഞങ്ങളെ കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. പോപ്പിന്റെയും പതിനെട്ടാം നൂറ്റാണ്ടിലെ മറ്റ് സെലിബ്രിറ്റികളുടെയും ഫാഷന് സമാനമായ ഒരു കോട്ടൺ തുണി അയാൾ തലയിൽ കെട്ടിയിരുന്നു. കൂടാതെ ഒരു ജോഡി വലിയ ചെരിപ്പുകൾ കൊണ്ട് കൂടുതൽ വ്യത്യസ്തനായിരുന്നു. ഇവ അദ്ദേഹത്തിന്റെ നേർത്ത സ്പിൻഡിൽ ശാങ്കുകളുമായി വളരെ വിചിത്രമായി വ്യത്യാസപ്പെട്ടിരുന്നു. അദ്ദേഹം സ്നോഷൂ ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. നടക്കുമ്പോൾ ഈ ബലഹീനമായ അനുബന്ധങ്ങളിൽ പിടിമുറുക്കാൻ നിലത്തുകൂടി കാലുകൾ തെറിപ്പിക്കാൻ നിർബന്ധിതനായി എന്ന വസ്തുതയാൽ ഈ സാമ്യം വർദ്ധിച്ചു. നിങ്ങൾ ക്ഷീണിതനായിരിക്കണം സർ. അതെ, തണുപ്പാണ് സർ, അദ്ദേഹം വിചിത്രവും വിചിത്രവുമായ രീതിയിൽ പറഞ്ഞു. അദ്ദേഹം എന്നെ കൈകൊണ്ട് കുലുക്കി. ഞങ്ങൾ നിങ്ങളോട് ആതിഥ്യമരുളണം. തീർച്ചയായും. ആതിഥ്യമര്യാദ എന്നത് നമ്മൾ ഇപ്പോഴും നിലനിർത്തുന്ന പഴയ ലോക ഗുണങ്ങളിൽ ഒന്നാണ്. ആ വരികൾ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. തയ്യാറായതും ശക്തവുമാണ് യോർക്ക്ഷയർ കൈ, പക്ഷേ മുഴുവൻ യോർക്ക്ഷയർ ഹൃദയവും ഊഷ്മളമാണ്. വൃത്തിയുള്ളതും മനോഹരവുമാണ് സർ. അത് എന്റെ ഒരു കവിതയിൽ നിന്നാണ് വരുന്നത്. കോപ്പർത്തോൺ. ഇത് ഏത് കവിതയാണ്? ബോറഡേലിന്റെ ശബ്ദം. പിന്നിൽ നിന്ന് ഒരു ശബ്ദം പറഞ്ഞു. ഉയരമുള്ള നീളമുള്ള മുഖമുള്ള ഒരു മനുഷ്യൻ പൂമുഖത്തിനു മുകളിലുള്ള വിളക്ക് എറിഞ്ഞ പ്രകാശവൃത്തത്തിലേക്ക് മുന്നോട്ട് വന്നു. ജോൺ അത് പരിചയപ്പെടുത്തി. ഞാനത് കുലുക്കുമ്പോൾ അവന്റെ കൈ തണുത്തതും അസുഖകരമായി നനഞ്ഞതുമാണെന്ന് ഞാൻ ഓർമ്മിച്ചു. ഈ ചടങ്ങ് കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്ത് എന്റെ മുറിയിലേക്ക് വഴി നടത്തി. പഴയ രീതിയിലുള്ളതും ക്രമരഹിതവുമായ പടിക്കെട്ടുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നിരവധി ഇടനാഴികളിലൂടെയും കടന്നുപോകുമ്പോൾ ചുവരുകളുടെ കനവും മുകളിലുള്ള നിഗൂഢമായ ഇടങ്ങളെ സൂചിപ്പിക്കുന്ന മേൽക്കൂരയുടെ വിചിത്രമായ ചരിവുകളും കോണുകളും ഞാൻ ശ്രദ്ധിച്ചു. ജോൺ പറഞ്ഞതുപോലെ എനിക്കായി മാതിവച്ചിരിക്കുന്ന മുറി, പൊട്ടുന്ന തീയും നന്നായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തക അലമാരയുമുള്ള ഒരു സന്തോഷകരമായ ചെറിയ സങ്കേതമാണെന്ന് തെളിഞ്ഞു. എന്റെ ചെരുപ്പുകൾ വലിച്ചപ്പോൾ ഞാനത് സ്വീകരിക്കുന്നതിനേക്കാൾ മോശമായി പ്രവർത്തിച്ചിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ യോർക്ക്ഷയർ ക്ഷണം. അദ്ധ്യായം രണ്ട്. ഞങ്ങൾ ഡൈനിംഗ് റൂമിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലെ മറ്റുള്ളവർ അത്താഴത്തിന് ഒത്തുകൂടിയിരുന്നു. പഴയ ജെറമി ഇപ്പോഴും തന്റെ വിചിത്രമായ ശിരോവസ്ത്രം ധരിച്ച് മേശയുടെ തലയിലിരുന്നു. അവന്റെ അടുത്തായി വലതുവശത്ത് കറുത്ത മുടിയും കണ്ണുകളുമുള്ള വളരെ ഇരുണ്ട നിറമുള്ള ഒരു യുവതിയിരുന്നു. അവളെ മിസ് വാറൻ എന്ന് എനിക്ക് പരിചയപ്പെടുത്തി. അവളുടെ അരികിൽ രണ്ട് സുന്ദരികളായ കുട്ടികളുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വ്യക്തമായും അവരുടെ കുറ്റക്കാരായിരുന്നു. ജോൺ തന്റെ അമ്മാവനെ അഭിമുഖീകരിച്ചപ്പോൾ ഇടതുവശത്ത് കോപ്പർത്തോൺ ധരിച്ച് ഞാൻ അവളുടെ എതിർവശത്ത് ഇരുന്നു. റെംബ്രാൻഡ് ലൈറ്റുകളും ഷേഡുകളും മുഖങ്ങളുടെ വളയത്തിൽ എറിയുന്ന വലിയ എണ്ണ വിളക്കിന്റെ മഞ്ഞ തിളക്കം എനിക്ക് കാണാൻ കഴിയുമെന്ന് ഇപ്പോൾ എനിക്ക് ഏതാണ്ട് സങ്കൽപ്പിക്കാൻ കഴിയും. അവയിൽ ചിലത് എനിക്ക് വളരെ വിചിത്രമായ ഒരു താൽപ്പര്യമുണ്ടാക്കും. വിയാന്റെ മികവും നീണ്ട യാത്ര എന്റെ വിശപ്പ് മൂർച്ച കൂട്ടിയ വസ്തുതയും കൂടാതെ ഇതൊരു മനോഹരമായ ഭക്ഷണമായിരുന്നു. പുതിയൊരു ശ്രോതാവിനെ കണ്ടെത്തിയതിൽ സന്തോഷിച്ചുകൊണ്ട് ജെറമി അമ്മാവൻ കഥകളും ഉദരണികളും കൊണ്ടു നിറഞ്ഞു. മിസ് വാറനോ കോർത്തോണോ അധികം സംസാരിച്ചില്ല. പക്ഷേ രണ്ടാമത്തേത് പറഞ്ഞതെല്ലാം ചിന്താശേഷിയുള്ളവനും വിദ്യാസമ്പന്നനുമായ മനുഷ്യനെ അഭിസംബോധന ചെയ്തു. ജോണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോളേജ് ഓർമ്മകളും തുടർന്നുള്ള സംഭവങ്ങളും അത്താഴം വളരെ കുറവായിരുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. മധുരപലഹാരം മേശപ്പുറത്ത് വെച്ചപ്പോൾ മിസ് വാറൻ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ജെറമി അങ്കിൾ ലൈബ്രറിയിലേക്ക് പിൻവാങ്ങി. അവിടെ അദ്ദേഹം തന്റെ ഔന്നത്യത്തെക്കുറിച്ച് നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ മങ്ങിയ പിറുപിറുപ്പ് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എന്റെ പഴയ സുഹൃത്തും ഞാനും തീയുടെ മുന്നിൽ കുറച്ചുനേരം ഇരുന്നു. ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംഭവിച്ച നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഞങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒടുവിൽ അവൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതിൽ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം താൽപ്പര്യമുണ്ടെന്ന് ഞാൻ മറുപടി നൽകി. നിങ്ങളുടെ അമ്മാവൻ, ഞാൻ പറഞ്ഞു, വളരെ നല്ല സ്വഭാവക്കാരനാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അതെ, അദ്ദേഹത്തിന്റെ എല്ലാ പ്രത്യേകതകൾക്കും പിന്നിൽ ഒരു ഊഷ്മളമായ മനസ്സുണ്ട്. നിങ്ങളുടെ വരവ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതായി തോന്നുന്നു. കാരണം ചെറിയ എതിലിന്റെ മരണശേഷം അവൻ ഒരിക്കലും തനിച്ചായിരുന്നില്ല. അങ്കിൾ സാമിന്റെ കുട്ടികളിൽ ഇളയവളായിരുന്നു അവൾ. മറ്റുള്ളവരോടൊപ്പം ഇവിടെ വന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറ്റിച്ചെടികളിൽ അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. വൈകുന്നേരം അവർ അവളെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൃദ്ധന് അത് വലിയൊരു ആഘാതമായിരുന്നു. മിസ് വാറന്റെ കാര്യത്തിലും അതായിരുന്നിരിക്കണം, ഞാൻ പറഞ്ഞു. അതെ, അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. ആ സമയത്ത് അവൾ ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. എന്തോ വാങ്ങാൻ അവൾ അന്ന് കിർബി ലോൺസ്ഡെയിലേക്ക് വണ്ടിയോടിച്ചിരുന്നു. നിങ്ങൾ അവളെക്കുറിച്ച് എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വളരെ താൽപ്പര്യമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. നിങ്ങൾ വാശി കാണിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു. ഇല്ല, ഇല്ല, അത് സുവിശേഷം പോലെ സത്യമാണ്. അവളുടെ പിതാവ് അക്മത് ചെങ്കിസ് ഖാൻ ആയിരുന്നു, മധ്യപ്രവിശ്യകളിലെവിടെയോ ഒരു അർദ്ധസ്വതന്ത്ര തലവൻ. ക്രിസ്ത്യൻ ഭാര്യ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അല്പം ഒരു പുറജാതീയ മതഭ്രാന്തനായിരുന്നു. അദ്ദേഹം നാനയുമായി ചക്കയുമായി ഇടപഴകുകയും കോൺബാവ് ബിസിനസ്സിൽ സ്വയം ഇടപഴകുകയും ചെയ്തു. അതിനാൽ സർക്കാർ അവന്റെ മേൽ കടുത്ത വിമർശനം നടത്തി. അവൾ തന്റെ ഗോത്രം വിടുന്നതിനു മുമ്പ് അവൾ തികച്ചും ഒരു സ്ത്രീയായിരിക്കണം. ഞാൻ ചോദിച്ചു, മതത്തെക്കുറിച്ച് അവൾ എന്ത് വീക്ഷണമാണ് സ്വീകരിക്കുന്നത്? അവൾ അവളുടെ അച്ഛന്റെയോ അമ്മയുടെയോ പക്ഷത്താണോ? ഞങ്ങൾ ഒരിക്കലും ആ ചോദ്യം അടിച്ചേൽപ്പിച്ചില്ല, എന്റെ സുഹൃത്ത് മറുപടി പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ അവൾ വളരെ യാഥാസ്ഥിതികയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവളുടെ അമ്മ ഒരു നല്ല സ്ത്രീയായിരിക്കണം. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനു പുറമെ അവൾ ഒരു നല്ല ഫ്രഞ്ച് പണ്ഡിതയാണ്. അതിശയകരമാംവിധം നന്നായി വായിക്കുന്നു. എന്തുകൊണ്ട് അവൾ അങ്ങനെ പറയുന്നു? അവൻ സംസാരിക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് ഒരു പിയാനോയുടെ ശബ്ദം കേട്ടു. ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാൻ നിന്നു. ആദ്യം എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് അറിയാതെ വായനക്കാരൻ കുറച്ച് ഒറ്റപ്പെട്ട കുറിപ്പുകൾ അടിച്ചു. പിന്നീട് ഒരു കൂട്ടം ചരടുകളും ശബ്ദായമാനമായ പിണക്കങ്ങളും വന്നു. കുഴപ്പത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വിചിത്രമായ ക്രൂരമായ മാർച്ച് അവിടെ ഉയർന്നുവന്നു. കാട്ടു ഈണത്തിന്റെ ഒരു പ്രവാഹത്തിൽ അത് കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു. പിന്നീട് അതിനു മുമ്പുള്ള ഞെട്ടിക്കുന്ന സ്വരങ്ങളിലേക്ക് വീണ്ടും ഇല്ലാതായി. പിന്നെ ഞങ്ങൾ പിയാനോ അടയ്ക്കുന്ന ശബ്ദം കേട്ടു. സംഗീതം അവസാനിച്ചു. അവൾ എല്ലാ രാത്രിയും അത് ചെയ്യുന്നു, എന്റെ സുഹൃത്ത് അഭിപ്രായപ്പെട്ടു. ഇത് ഏതോ ഇന്ത്യൻ ഓർമ്മയാണെന്ന് ഞാൻ കരുതുന്നു. മനോഹരം, നിങ്ങൾ അങ്ങനെ കരുതുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നേരം ഇവിടെ താമസിക്കരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുറി തയ്യാറാണ്, പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്റെ കൂട്ടുകാരന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ അവനെ അവന്റെ അമ്മാവന്റെയും കോപ്പർ തോർണിന്റെയും കൂടെ വിട്ടു. ഞാൻ മുകളിലേക്ക് പോയി. രണ്ടു മണിക്കൂർ മെഡിക്കൽ ജൂറിസ്റ്റ് പ്രൂഡൻസ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മുറിയിൽ തിരിച്ചെത്തി. ആ രാത്രിയിൽ ഡെൻലു നിവാസികളെ ഇനി കാണില്ലെന്ന് ഞാൻ സങ്കൽപ്പിച്ചു, പക്ഷേ എനിക്ക് തെറ്റി. ഏകദേശം പകൽ 10 മണിയോടെ ജെറമി അമ്മാവൻ തന്റെ ചെറിയ ചുവന്ന മുഖം മുറിയിലേക്ക് തള്ളി. എല്ലാം സുഖമാണോ? അദ്ദേഹം ചോദിച്ചു. നന്നായിരിക്കുന്നു, നന്ദി, ഞാൻ മറുപടി പറഞ്ഞു. അത് ശരിയാണ്, അത് തുടരുക, തീർച്ചയായും വിജയിക്കും, അദ്ദേഹം തന്റെ സ്പാസ്മോഡിക് രീതിയിൽ പറഞ്ഞു. ശുഭരാത്രി. ശുഭരാത്രി, ഞാൻ ഉത്തരം പറഞ്ഞു. ശുഭരാത്രി, പാസേജിൽ നിന്ന് മറ്റൊരു ശബ്ദം പറഞ്ഞു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു നീണ്ട ഇരുണ്ട നിഴൽ പോലെ വൃദ്ധന്റെ കുതികാൽ വഴിയിൽ സെക്രട്ടറിയുടെ ഉയരമുള്ള രൂപം തെന്നിമാറുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്റെ മേശയിലേക്ക് മടങ്ങി മറ്റൊരു മണിക്കൂർ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു. അവിടെ ഞാൻ അംഗമായ കൗതുകകരമായ വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് കുറച്ചുനേരം ആലോചിച്ചു. അദ്ധ്യായം 3. ഞാൻ ഇടയ്ക്കിടെ രാവിലെ എഴുന്നേറ്റു, പുൽത്തകിടിയിൽ പോയി. മിസ് വാറൻ, അവർ പ്രിം റോസാപ്പൂക്കൾ പറിച്ചെടുത്ത് പ്രഭാതഭക്ഷണമേശയ്ക്കായി ഒരു ചെറിയ കൂട്ടമാക്കി. അവൾ എന്നെ കാണുന്നതിനു മുമ്പ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. പൂക്കൾക്ക് മുകളിലൂടെ കുനിഞ്ഞപ്പോൾ അവളുടെ രൂപത്തിന്റെ മനോഹരമായ ഉന്മേഷത്തെ അഭിനന്ദിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ ഓരോ ചലനത്തിലും ഒരു സ്ത്രീയിലും ഞാൻ കണ്ടിട്ടില്ലാത്തത്ര പൂച്ച ഭംഗിയുണ്ടായിരുന്നു. സെക്രട്ടറിയിൽ അവൾ ഉണ്ടാക്കിയ മതിപ്പിനെക്കുറിച്ചുള്ള തിസ്റ്റന്റെ വാക്കുകൾ ഞാൻ ഓർത്തു. എന്റെ കാലടി ശബ്ദം കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് അവളുടെ ഇരുണ്ട സുന്ദരമായ മുഖം എന്റെ നേരെ തിരിച്ചു. സുപ്രഭാതം, മിസ് വാറൻ, ഞാൻ പറഞ്ഞു. നീ എന്നെപ്പോലെ തന്നെ അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളാണ്. അതെ, അവൾ മറുപടി പറഞ്ഞു. ഞാൻ എപ്പോഴും പുലർച്ചെ എഴുന്നേൽക്കാൻ ശീലിച്ചിട്ടുള്ള ആളാണ്. എന്തൊരു വിചിത്രമായ വന്യമായ കാഴ്ച, വിശാലമായ വെള്ളച്ചാട്ടങ്ങളിലൂടെ നോക്കി ഞാൻ പറഞ്ഞു. നിങ്ങളെപ്പോലെ തന്നെ രാജ്യത്തിന്റെ ഈ ഭാഗത്തിനും ഞാൻ അപരിചിതനാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇഷ്ടമാണ്? എനിക്കത് ഇഷ്ടമല്ല, അവൾ തുറന്നു പറഞ്ഞു. എനിക്കത് വെറുപ്പാണ്. തണുപ്പും ഇരുണ്ടതും ദയനീയവുമാണ്. ഇവയെ നോക്കൂ, അവളുടെ പ്രൈംറോകളുടെ കൂട്ടം ഉയർത്തിപ്പിടിക്കുന്നു. അവർ ഇവയെ പൂക്കൾ എന്ന് വിളിക്കുന്നു. അവയ്ക്കൊരു മണം പോലുമില്ല. കൂടുതൽ മാന്യമായ കാലാവസ്ഥയും ഉഷ്ണമേഖലാ സസ്യജാലങ്ങളും നിങ്ങൾക്ക് ശീലമായിരിക്കുന്നു. ഓ, മിസ്റ്റർ തേഴ്സ്റ്റൺ എന്നെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അതെ, ഇതിനേക്കാൾ മികച്ച ഒന്നിനോട് ഞാൻ ശീലിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു നിഴൽ ഞങ്ങൾക്കിടയിൽ വീണു. ചുറ്റും നോക്കിയപ്പോൾ കോപ്പർ തോൺ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടെത്തി. ഒരു പരിമിതമായ പുഞ്ചിരിയോടെ അവൻ തന്റെ നേർത്ത വെളുത്ത കൈ എനിക്ക് നേരെ നീട്ടി. നിങ്ങൾക്ക് ഇതിനകം തന്നെ നിങ്ങളുടെ വഴി കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. എന്റെ മുഖത്തുനിന്ന് പിന്നിലേക്കും മുന്നോട്ടും മിസ് വാറന്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ പൂക്കൾ ഞാൻ നിങ്ങൾക്കായി പിടിക്കട്ടെ മിസ്. വേണ്ട, നന്ദി, മറ്റേയാൾ തണുത്തുറഞ്ഞു പറഞ്ഞു. ഞാൻ വേണ്ടത്ര തിരഞ്ഞെടുത്തു. ഞാൻ അകത്തേക്ക് പോകുന്നു. അവൾ അവനെ മറികടന്ന് പുൽത്തകിടി കടന്ന് വീട്ടിലേക്ക് പോയി. കോപ്പത്തോൺ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. നിങ്ങളൊരു മെഡിസിൻ വിദ്യാർത്ഥിയാണ് മിസ്റ്റർ ലോറൻസ്, അയാൾ പറഞ്ഞു. എന്റെ നേരെ തിരിഞ്ഞു. ഒരു ഞെട്ടലോടെയും പരിഭ്രാന്തിയോടെയും തന്റെ കാലുകളിൽ ഒന്ന് മുകളിലേക്കും താഴേക്കും ചവിട്ടി. അതെ, ഞാൻ. ഓ, നിങ്ങൾ മെഡിസിൻ വിദ്യാർത്ഥികളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അയാൾ ഒരു ചെറിയ പൊട്ടിച്ചിരിയോടെ ഉയർത്തിയ ശബ്ദത്തിൽ കരഞ്ഞു. നിങ്ങൾ ഭയങ്കര കൂട്ടാളികളാണ് അല്ലേ? ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളെ എതിർക്കാൻ ഒരു നിലപാടുമില്ല. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി സർ, ഞാൻ മറുപടി പറഞ്ഞു. സാധാരണയായി ഒരു മാന്യനായിരിക്കും. ശരിക്കും, അവൻ മാറിയ ശബ്ദത്തിൽ പറഞ്ഞു. തീർച്ചയായും, ഞാൻ തമാശ പറയുകയായിരുന്നു. എന്നിരുന്നാലും മിസ് വാറൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രഭാതഭക്ഷണ സമയത്ത് എന്നെ നിരന്തരം നോക്കിക്കൊണ്ടിരുന്നുവെന്നും ഞാനൊരു പരാമർശം നടത്താൻ അവസരം ലഭിച്ചാൽ ഞങ്ങളുടെ ചിന്തകൾ പരസ്പരം എന്താണെന്ന് ഞങ്ങളുടെ മുഖത്തുനിന്ന് വായിക്കുന്നതുപോലെ അദ്ദേഹം അവളെ തിരിഞ്ഞുനോക്കുമായിരുന്നുവെന്നും ഞാൻ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മനോഹരമായ ഭരണത്തിൽ അദ്ദേഹത്തിന് പൊതുവായ താൽപ്പര്യമുണ്ടെന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ഒരു തരത്തിലും പരസ്പരവിരുദ്ധമല്ലെന്ന് എനിക്ക് തുല്യമായി തോന്നി. ഈ പ്രാകൃത യോർക്ക്ഷയർ ജനതയുടെ ലളിതമായ സ്വഭാവത്തിന്റെ ഒരു ഉദാഹരണം അന്ന് രാവിലെ ഞങ്ങൾക്ക് ലഭിച്ചു. ഒരുമിച്ച് ഉറങ്ങുന്ന വീട്ടുജോലിക്കാരിയും പാചകക്കാരിയും രാത്രിയിൽ അവരുടെ അന്ധവിശ്വാസപരമായ മനസ്സുകൾ ഒരു ഭൂതമായി വളച്ചൊടിച്ച എന്തോ ഒന്ന് കണ്ടു പരിഭ്രാന്തരായതായി തോന്നുന്നു. പ്രഭാതഭക്ഷണത്തിന് ശേഷം ഞാൻ ജെറമി അങ്കിളിനൊപ്പം ഇരിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ സെക്രട്ടറിയുടെ തുടർച്ചയായ നിർദ്ദേശത്തിന്റെ സഹായത്തോടെ ചില അതിർത്തി കവിതകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ വാതിലിൽ ഒരു ടാപ്പ് കേട്ടു. വീട്ടുജോലിക്കാരി പ്രത്യക്ഷപ്പെട്ടു. പാചകക്കാരി അവളുടെ അടുത്തേക്ക് വന്നു. വളരെ അസ്വസ്ഥയായിരുന്നു. ഇരുവരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒരു ഗ്രീക്ക് ഗായകസംഘം പോലെ അവർ തങ്ങളുടെ കഥ ഒരു സ്ട്രോയ് ആൻഡ് ആൻഡിസ്ട്രോഫിയിൽ പറഞ്ഞു. പാചകക്കാരൻ കഥ ഏറ്റെടുത്തപ്പോൾ ജെയിൻ ശ്വാസം മുട്ടുന്നതുവരെ സംസാരിച്ചു. തുടർന്ന് മറ്റേയാൾ ആ കഥ മാറ്റിസ്ഥാപിച്ചു. അവരുടെ അസാധാരണമായ ഭാഷ കാരണം അവർ പറഞ്ഞതിൽ ഭൂരിഭാഗവും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അവരുടെ കഥയുടെ പ്രധാന ത്രെഡ് എനിക്ക് മനസ്സിലായി. അതിരാവിലെ പാചകക്കാരി അവളുടെ മുഖത്ത് എന്തോ സ്പർശിച്ചാണ് ഉണർന്നതെന്ന് തോന്നുന്നു. കട്ടിലിനരികിൽ ഒരു നിഴൽ രൂപം നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ രൂപം പെട്ടെന്ന് മുറിയിൽ നിന്ന് തെന്നിമാറി. പാചകക്കാരിയുടെ നിലവിളി കേട്ടാണ് വീട്ടുജോലിക്കാരി ഉണർന്നത്. താൻ ആ ഭൂതത്തെ കണ്ടുവെന്ന് ഉറച്ചു പറഞ്ഞു. എത്ര ക്രോസ് വിസ്താരം നടത്തിയാലും ന്യായവാദം നടത്തിയാലും അവരെ കുലുക്കിയില്ല. ഇരുവരും മുന്നറിയിപ്പ് നൽകി അവർ പിരിഞ്ഞു. അത് അവർ സത്യസന്ധമായി ഭയപ്പെടുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക മാർഗമായിരുന്നു. ഞങ്ങളുടെ വിശ്വാസമില്ലായ്മയിൽ അവർ വളരെയധികം ദേഷ്യപ്പെട്ടതായി തോന്നി. ഒടുവിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. അങ്കിൾ ജെറമിയെ ദേഷ്യം പിടിപ്പിച്ചു. കോപ്പോൺ അവഹേളിച്ചു. എന്നെ തന്നെ വളരെയധികം രസിപ്പിച്ചു. എന്റെ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം മുഴുവൻ ഞാൻ എന്റെ മുറിയിൽ ചെലവഴിച്ചു. ഗണ്യമായ ജോലിയിൽ മുഴുകി. വൈകുന്നേരം ഞാനും ജോണും തോക്കുകളുമായി മുയൽ വാറണിലേക്ക് പോയി. രാവിലെ വേലക്കാരുമായി അസംബന്ധ രംഗം വിട്ടു തിരിച്ചെത്തിയപ്പോൾ ഞാൻ ജോണിനോട് പറഞ്ഞു. പക്ഷേ അത് എന്നെ ബാധിച്ച അതേ പരിഹാസ്യമായ വെളിച്ചത്തിൽ അത് അദ്ദേഹത്തെ ബാധിച്ചതായി തോന്നിയില്ല. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടേതുപോലുള്ള വളരെ പഴയ വീടുകളിൽ നിങ്ങൾ തടി ചേഞ്ഞഴുകുകയും വളച്ചൊടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിനെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്ന കൗതുകകരമായ ഫലങ്ങൾ ലഭിക്കും. ഈ സന്ദർശനത്തിനിടെ രാത്രിയിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു പരിഭ്രാന്തനായ മനുഷ്യനെ, അതിലുപരി ഒരു വിദ്യാഭ്യാസമില്ലാത്ത ദാസിനെ ഭയപ്പെടുത്തിയിരിക്കാം. തീർച്ചയായും ഭൂതങ്ങളെക്കുറിച്ചുള്ള ഇതെല്ലാം വെറും അസംബന്ധമാണ്. പക്ഷേ ഒരിക്കൽ ഭാവന ആവേശഭരിതമാകുമ്പോൾ അത് പരിശോധിക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് കേട്ടത്? ഞാൻ താൽപ്പര്യത്തോടെ ചോദിച്ചു. ഓ, ഒരു പ്രാധാന്യവുമില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ഇതാ ചെറുപ്പക്കാരും മിസ് വാറനും. നമ്മൾ അവളുടെ മുന്നിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. അല്ലെങ്കിൽ അവൾ മുന്നറിയിപ്പ് നൽകും. അത് സ്ഥാപനത്തിന് ഒരു നഷ്ടമായിരിക്കും. ഡന്ലുവിനെ ചുറ്റിപ്പറ്റിയുള്ള കാടിന്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റൈലിൽ അവൾ ഇരിക്കുകയായിരുന്നു. രണ്ട് കുട്ടികൾ അവളുടെ നേരെ ചാരി. ഒരാൾ ഇരുവശത്തും കൈകൾ അവളുടെ കൈകളിൽ കെട്ടിപ്പിടിച്ചു. അവരുടെ തടിച്ച മുഖങ്ങൾ അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു. അതൊരു മനോഹരമായ ചിത്രമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അത് നോക്കാൻ നിർത്തി. എന്നിരുന്നാലും അവൾ ഞങ്ങളുടെ സമീപനം കേട്ടിരുന്നു. ലഘുവായി താഴേക്ക് ചാഞ്ഞു. അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. രണ്ട് കുഞ്ഞുങ്ങളും അവളുടെ പിന്നിൽ ചരിഞ്ഞു. നിങ്ങളുടെ അധികാരത്തിന്റെ ഭാരം കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം, അവൾ ജോണിനോട് പറഞ്ഞു. ഈ ചെറിയ വിമതർ രാത്രി വായു ഇഷ്ടപ്പെടുന്നു. അവർ വീടിനുള്ളിൽ വരാൻ പ്രേരിപ്പിക്കില്ല, വരാൻ ആഗ്രഹിക്കുന്നില്ല, ആൺകുട്ടി തീരുമാനത്തോടെ പറഞ്ഞു. കഥയുടെ ബാക്കി ഭാഗം കേൾക്കണോ? അതെ. ഡോറി ഇളയവനോട് വാചാലനായി. നിങ്ങൾ നല്ലവനാണെങ്കിൽ നാളെ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. ഇതാ മിസ്റ്റർ ലോറൻസ്, ഒരു ഡോക്ടർ. അവധിക്കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്തുപോകുന്നത് എത്ര മോശമാണെന്ന് അവൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഡബിൾ ക്വോട്ട്. ഞങ്ങൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ ജോൺ പറഞ്ഞു. അതെ, എത്ര നല്ല കഥ, ചെറിയ കുട്ടി ആവേശത്തോടെ പറഞ്ഞു. ജെറമി അമ്മാവൻ കഥകൾ പറയുന്നു, പക്ഷേ അവ കവിതയിലാണ്. അവ മിസ് വാറന്റെ കഥകളെപ്പോലെ അത്ര നല്ലതല്ല. ഇത് ആനകളെയും കടുവകളെയും സ്വർണത്തെയും കുറിച്ചായിരുന്നുവെന്ന് മറ്റൊരാൾ പറഞ്ഞു. അതെ, യുദ്ധങ്ങളെയും പോരാട്ടങ്ങളെയും ചെറൂട്ടുകളുടെ രാജാവിനെയും കുറിച്ച് രാജ് പറയുന്നു. എന്റെ പ്രിയേ, ഭരണകൂടം പറഞ്ഞു. അടയാളങ്ങളാൽ പരസ്പരം അറിയുന്ന ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങളെയും കാട്ടിൽ കൊല്ലപ്പെട്ട മനുഷ്യനെയും കുറിച്ച് അവൾക്ക് മനോഹരമായ കഥകൾ അറിയാം. കസിൻ ജോൺ, നീ അവളെക്കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചുകൂടെ? ശരിക്കും മിസ് വാറൻ. നീ ഞങ്ങളുടെ ജിജ്ഞാസ ഉണർത്തി, എന്റെ കൂട്ടുകാരി പറഞ്ഞു. ഈ അത്ഭുതങ്ങളെക്കുറിച്ച് നീ ഞങ്ങളോട് പറയണം. അവ നിങ്ങൾക്ക് മണ്ടത്തരമായി തോന്നും, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവ എന്റെ ആദ്യകാല ജീവിതത്തിലെ ചില ഓർമ്മകൾ മാത്രമാണ്. കാട്ടിലൂടെ പോകുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന കോപ്പർ തോണിനെ കണ്ടുമുട്ടി. ഡബിൾ ക്വോട്ട്: ഞാൻ നിങ്ങളെയെല്ലാം അന്വേഷിക്കുകയായിരുന്നു, അയാൾ ഒരു മാന്യതയില്ലാത്ത ശ്രമത്തോടെ പറഞ്ഞു. അത്താഴ സമയമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു. ജോൺ പറഞ്ഞതായി ഞങ്ങളുടെ വാച്ചുകൾ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ വളരെ വൃത്തികേടായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുയലുകളെ വളർത്തുകയായിരുന്നോ? സെക്രട്ടറി ഞങ്ങളുടെ അരികിലൂടെ നടന്നുകൊണ്ടിരുന്നു. ഡബിൾ ക്വോട്ട്: ഒട്ടുമില്ല, ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ മിസ് വാറനെയും കുട്ടികളെയും തിരികെ വരുമ്പോൾ കണ്ടുമുട്ടി. ഓ, മിസ് വാറൻ നിങ്ങളെ കാണാൻ വന്നു, അദ്ദേഹം പറഞ്ഞു. എന്റെ വാക്കുകളുടെ ഈ പെട്ടെന്നുള്ള വളച്ചൊടിക്കലും അദ്ദേഹം സംസാരിച്ച രീതിയും എന്നെ വളരെയധികം അലോസരപ്പെടുത്തി. ആ സ്ത്രീയുടെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു മൂർച്ചയുള്ള തിരിച്ചടി നൽകുമായിരുന്നു. ആ നിമിഷം ഞാൻ ഭരണകൂടത്തിലേക്ക് എന്റെ കണ്ണുകൾ തിരിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരു കോപതിളക്കത്തോടെ സ്പീക്കറെ നോക്കുന്നത് ഞാൻ കണ്ടു. അത് അവൾ എന്റെ കോപം പങ്കുവച്ചതായി കാണിച്ചു. എന്നിരുന്നാലും അതേ രാത്രി ഏകദേശം പകൽ 10 മണിക്ക് എന്റെ പഠനമുറിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ചന്ദ്രപ്രകാശത്തിൽ അവർ രണ്ടുപേരും ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതെങ്ങനെയായിരുന്നുവെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ സൈറ്റ് എന്നെ വളരെയധികം അസ്വസ്ഥനാക്കി. പഠനം തുടരാനുള്ള നിരവധി ശ്രമങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ പുസ്തകങ്ങൾ മാറ്റിവെച്ച് രാത്രി ജോലി ഉപേക്ഷിച്ചു. ഏകദേശം 11 മണിയോടെ ഞാൻ വീണ്ടും പുറത്തേക്ക് നോക്കി, പക്ഷേ അവർ പോയി. താമസിയാതെ മുകളിലത്തെ നിലയിലെ അവരുടെ കിടപ്പുമുറികളിലേക്ക് നയിക്കുന്ന പടികൾ കയറുമ്പോൾ ജെറമി അമ്മാവന്റെയും സെക്രട്ടറിയുടെ ഉറച്ചതും കനതതുമായ കാലടി ശബ്ദം ഞാൻ കേട്ടു. അദ്ധ്യായം 4. ജോൺ ഫ്യൂറൻ ഒരിക്കലും വളരെ നിരീക്ഷണപാഠവുമുള്ള ആളല്ലായിരുന്നു. 3 ദിവസം മുമ്പ് ഞാൻ അവന്റെ അമ്മാവന്റെ മേൽക്കൂരയിൽ കഴിഞ്ഞിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവനേക്കാൾ കൂടുതൽ എനിക്കറിയാമായിരുന്നു. എന്റെ സുഹൃത്ത് രസതന്ത്രത്തിൽ അത്യധികം അർപ്പിതനായിരുന്നു. അവന്റെ ടെസ്റ്റ് ട്യൂബുകളിലും പരിഹാരങ്ങളിലും സന്തോഷത്തോടെ ദിവസങ്ങൾ ചെലവഴിച്ചു. അവന് തന്റെ ഫലങ്ങൾ അറിയിക്കാൻ കഴിയുന്ന ഒരു മാന്യനായ കൂട്ടുകാരൻ ഉണ്ടായിരുന്നിടത്തോളം കാലം. എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിനും വിശകലനത്തിനും എനിക്ക് എപ്പോഴും ഒരു ബലഹീന ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരുന്ന സൂക്ഷ്മപ്രപഞ്ചത്തിൽ രസകരമായ പലതും ഞാൻ കണ്ടെത്തി. എന്റെ നിരീക്ഷണങ്ങളിൽ ഞാൻ വളരെയധികം മുഴുകിയതിനാൽ എന്റെ പഠനത്തിന് കാര്യമായ നഷ്ടം സംഭവിച്ചു. 1. ഡെങ്കുൽവേറ്റിന്റെ യഥാർത്ഥ ഗുരു അങ്കിൾ ജെറമിയല്ല, അങ്കിൾ ജെറമിയുടെ ഇമ്മാനുവലിസ് ആണെന്ന് ഞാൻ സംശയാതീതമായി കണ്ടെത്തി. വൃദ്ധന്റെ ചെറുപ്പകാലത്ത് നിരുപദ്രവകരമായ ഒരു വിചിത്ര മാത്രമായിരുന്ന കവിതയോടുള്ള ആസക്തി നിറഞ്ഞ സ്നേഹം ഇപ്പോൾ ഒരു പൂർണ്ണമായ മോണോമാനിയയായി മാറിയിരിക്കുന്നുവെന്ന് എന്റെ വൈദ്യശാസ്ത്ര സഹജാവബോധം എന്നോട് പറഞ്ഞു. അത് മറ്റെല്ലാ വിഷയങ്ങളെയും ഒഴിവാക്കി അവന്റെ മനസ്സിനെ നിറച്ചു. കോപ്പർത്തോൺ ഈ ഒരു കാര്യത്തിൽ തന്റെ തൊഴിലുടമയെ പരിഹസിച്ചുകൊണ്ട് അയാൾക്ക് തന്നെ തന്നെ അനിവാര്യനാക്കി തീർത്തു. മറ്റെല്ലാ കാര്യങ്ങളിലും തന്റെ മേൽപൂർണ്ണ അധികാരം നേടുന്നതിൽ വിജയിച്ചു. തന്റെ പണകാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെയും നിയന്ത്രണമില്ലാതെയും അദ്ദേഹം കൈകാര്യം ചെയ്തു. എന്നിരുന്നാലും ആരുടെയും കഴുത്തിൽ വീഴാത്ത വിധം തന്റെ അധികാരം വളരെ ലഘുവായി പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് മതിയായ ബുദ്ധിയുണ്ടായിരുന്നു. അതിനാൽ എതിർപ്പൊന്നും ഉണ്ടാകില്ല. തന്റെ വാരിയെടുക്കലുകളിലും വിശകലനങ്ങളിലും തിരക്കിലായിരുന്ന എന്റെ സുഹൃത്തിന് താൻ യഥാർത്ഥത്തിൽ സ്ഥാപനത്തിലെ ഒരു അപ്രസക്തനാണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും അനുവദിച്ചില്ല. ഭരണത്തോട് കോപ്പത്തോണിന് ആർദ്രമായ വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവന്റെ വിലാസങ്ങളെ അവൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്ന എന്റെ ബോധ്യം ഞാൻ ഇതിനകം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ അവിഹിത സ്നേഹത്തിനു പുറമേ ദമ്പതികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മറ്റേതെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. അധികാരത്തിന്റെ ഒരു ഭാഗം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. അയാൾ അവളിലേക്ക് ഒരു അവകാശിയായി മാറുന്നത് ഞാൻ ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട്. രാത്രിയുടെ അതിരാവിലെ പുൽത്തകിടിയിലൂടെ നടക്കുന്നതും ആത്മാർത്ഥമായി സംസാരിക്കുന്നതും 2-3 തവണ ഞാൻ നിരീക്ഷിച്ചിരുന്നു. അവർക്കിടയിൽ എന്ത് പരസ്പര ധാരണയുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ആ നിഗൂഢത എന്റെ ജിജ്ഞാസ ഉണർത്തി. ഒരു ഗ്രാമീണ വീട്ടിൽ പ്രണയത്തിലാകുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ എന്റെ സ്വഭാവം ഒരിക്കലും വികാരഭരിതമായ ഒന്നായിരുന്നില്ല. മിസ് വാറനോടുള്ള അത്തരമൊരു വികാരത്താൽ എന്റെ വിധിന്യായം വളച്ചൊടിച്ചില്ല. നേരെ മറിച്ച്, ഒരു കീടശാസ്ത്രജ്ഞൻ ഒരു മാതൃകയാണെങ്കിലും വിമർശനാത്മകമായി, പക്ഷേ പക്ഷപാതമില്ലാതെ അവളെ പഠിക്കാൻ ഞാൻ എന്നെ തന്നെ സജ്ജമാക്കി. ഈ ലക്ഷ്യത്തോടെയാണ് അവൾ കുട്ടികളെ വ്യായാമത്തിനായി കൊണ്ടുപോകുമ്പോൾ സ്വതന്ത്രയായി കഴിയുന്ന തരത്തിൽ എന്റെ പഠനം ക്രമീകരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിരവധി നടത്തങ്ങൾ നടത്താമായിരുന്നു. അങ്ങനെ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച ലഭിച്ചു. അവൾ നന്നായി വായിച്ചിരുന്നു. നിരവധി ഭാഷകളുമായി ഉപരിപ്ലവമായ പരിചയവും സംഗീതത്തോടുള്ള മികച്ച സ്വാഭാവിക അഭിരുചിയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സംസ്കാരത്തിന്റെ ഈ പുറഞ്ചട്ടയ്ക്ക് കീഴിൽ അവളുടെ സ്വഭാവത്തിൽ ഒരു വലിയ കാട്ടുതിയുണ്ടായിരുന്നു. അവളുടെ സംഭാഷണത്തിനിടയിൽ അതിന്റെ പ്രാകൃതയുക്തിയും നാഗരികതയുടെ പരമ്പരാഗതതകളോടുള്ള അവഗണനയും എന്നെ ഞെട്ടിക്കുന്ന ചില പരാമർശങ്ങൾ അവൾ ഇടയ്ക്കിടെയിടുമായിരുന്നു. എന്നിരുന്നാലും അവളുടെ അച്ഛൻ ഭരിച്ചിരുന്ന കാട്ടുഗോത്രം വിടുന്നതിനു മുമ്പ് അവൾ ഒരു സ്ത്രീയായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇതിൽ അതിശയിക്കാനില്ലായിരുന്നു. അവളുടെ വന്യമായ യഥാർത്ഥ ശീലങ്ങൾ പെട്ടെന്ന് സ്വയം ഉറപ്പിച്ച ഒരു സംഭവം എനിക്ക് പ്രത്യേകിച്ച് സ്വഭാവ സവിശേഷതയായി തോന്നി. ജർമ്മനിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രാമീണ റോഡിലൂടെ നടക്കുകയായിരുന്നു. അവിടെ അവൾ കുറച്ച് മാസങ്ങൾ ചെലവഴിച്ചപ്പോൾ അവൾ പെട്ടെന്ന് നിർത്തി ചുണ്ടിൽ വിരൽ വെച്ചു. ഡബിൾ ക്വോട്ട്: നിങ്ങളുടെ വടി എനിക്ക് തരൂ, അവൾ ഒരു മന്ത്രിപ്പിൽ പറഞ്ഞു. ഞാനത് അവൾക്ക് കൊടുത്തു. ഉടനെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ വേലിയിലെ ഒരു വിടവിലൂടെ ലഘുവായി, നിസ്സാരമായി അവളുടെ ശരീരം വളച്ച് ഒരു ചെറിയ ശൂന്യതയുടെ മറവിനടിയിൽ വേഗത്തിലിഴഞ്ഞു. ഞാനിപ്പോഴും അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മുയൽ അവളുടെ മുന്നിൽ ഉയർന്നുവന്ന് ഓടിപ്പോയി. അവൾ വടി അതിന്റെ പിന്നാലെ എറിഞ്ഞു അതിനെ അടിച്ചു. പക്ഷേ ആ ജീവി ഒരു കാൽ പിന്നിൽ പിന്നിട്ടെങ്കിലും രക്ഷപ്പെട്ടു. അവൾ ഉന്മേഷത്തോടെയും ശ്വാസമുട്ടലോടെയും എന്റെ അടുത്തേക്ക് തിരിച്ചുവന്നു. ഡബിൾ കോട്ട്: അത് പുല്ലുകൾക്കിടയിൽ നീങ്ങുന്നത് ഞാൻ കണ്ടു, അവൾ പറഞ്ഞു. ഞാൻ അതിൽ അടിച്ചു. അതെ, നീ അതിൽ അടിച്ചു. നീ അതിന്റെ കാലൊടിച്ചു. ഞാൻ അല്പം തണുത്തതായി പറഞ്ഞു. നീ അതിനെ വേദനിപ്പിച്ചു. ചെറിയ കുട്ടി കരഞ്ഞു. പാവം ചെറിയ മൃഗം, അവൾ പെട്ടെന്ന് അവളുടെ മുഴുവൻ രീതിയിലും മാറ്റം വരുത്തി വിളിച്ചു പറഞ്ഞു. ഞാൻ അതിനെ ഉപദ്രവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. ആ സംഭവത്തിൽ അവൾ പൂർണ്ണമായും നിരാശയായി കാണപ്പെട്ടു. ഞങ്ങളുടെ നടത്തത്തിന്റെ ശേഷിച്ച സമയത്ത് അവൾ വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. എന്റെ ഭാഗത്ത് എനിക്ക് അവളെ അധികം കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് കാട്ടാളന്റെ പഴയ കൊള്ളയടിക്കുന്ന സഹജാവബോധത്തിന്റെ ഒരു പൊട്ടിത്തെറിയായിരുന്നു. എന്നിരുന്നാലും ഒരു ഇംഗ്ലീഷ് ഹൈറോഡിൽ ഫാഷനായി വസ്ത്രം ധരിച്ച ഒരു യുവതിയുടെ കാര്യത്തിൽ അല്പം ദുഷ്ടയോടെ. ഒരു ദിവസം അവൾ പുറത്തുപോയപ്പോൾ ജോൺ തിസ്റ്റൺ എന്നെ അവളുടെ സ്വകാര്യ സിറ്റിംഗ് റൂമിലേക്ക് ഒന്ന് എത്തിനോക്കി. അവൾക്ക് അവിടെ 1000 ചെറിയ ഇന്ത്യൻ കുസൃതികൾ ഉണ്ടായിരുന്നു. അത് അവളുടെ ജന്മനാട്ടിൽ നിന്ന് അവൾ നന്നായി വന്നതാണെന്ന് കാണിച്ചു. തിളക്കമുള്ള നിറങ്ങളോടുള്ള അവളുടെ പൗരസ്ത്യ സ്നേഹം രസകരമായ രീതിയിൽ പ്രകടമായിരുന്നു. അവൾ മാർക്കറ്റ് ടൗണിലേക്ക് പോയി. പിങ്ക് നീല നിറങ്ങളിലുള്ള നിരവധി കടലാസ് ഷീറ്റുകൾ വാങ്ങി. മുമ്പ് ചുവരുകളിൽ നിരത്തിയിരുന്ന ഇരുണ്ട ആവരണത്തിനു മുകളിൽ അവൾ പലകകളായി ഒട്ടിച്ചിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങളിൽ അവൾ സ്ഥാപിച്ചിരുന്ന ചില ടിൻസിലും അവൾക്കുണ്ടായിരുന്നു. മുഴുവൻ ഫലവും പരിഹാസ്യവും വിചിത്രവുമായിരുന്നു. എന്നിട്ടും തണുത്ത ഇംഗ്ലീഷ് വാസസ്ഥലത്ത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ തിളക്കം പുനർനിർമ്മിക്കാനുള്ള ഈ ശ്രമത്തിൽ ഒരു ദയനീയ സ്പർശം ഉള്ളതായി എനിക്ക് തോന്നി. ആദ്യ യുദ്ധത്തിൽ എന്റെ സന്ദർശനത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മിസ് വാറനും സെക്രട്ടറിയും തമ്മിലുള്ള കൗതുകകരമായ ബന്ധം എന്റെ ജിജ്ഞാസയെ ഉത്തേജിപ്പിച്ചു. എന്നാൽ ആഴ്ചകൾ കടന്നുപോകുമ്പോൾ സുന്ദരിയായ ആംഗ്ലോ ഇന്ത്യനിൽ എനിക്ക് കൂടുതൽ താൽപ്പര്യം തോന്നി. കൂടുതൽ ആഴമേറിയതും വ്യക്തിപരവുമായ ഒരു വികാരം എന്നെ കീഴടക്കി. അവർക്കിടയിൽ എന്തു ബന്ധമാണ് നിലനിൽക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഞാൻ എന്റെ തലച്ചോറിനെ ആശയക്കുഴപ്പത്തിലാക്കി. പകൽ സമയത്ത് അവന്റെ കൂട്ടുകെട്ടിനോട് വിമുഖത കാണിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവൾ കാണിക്കുമ്പോൾ രാത്രിയായതിനുശേഷം അവൾ അവനോടൊപ്പം ഒറ്റയ്ക്ക് നടക്കേണ്ടത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ മുന്നിൽ അവൾ അവനോട് കാണിച്ച വെറുപ്പ് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കുന്നതിനുള്ള ഒരു അന്ധതയായിരിക്കുമോ? അത്തരമൊരു അനുമാനത്തിൽ അവളുടെ സ്വഭാവത്തിലെ ഒരു ആഴത്തിലുള്ള കപട ഉൾപ്പെട്ടതായി തോന്നി. അത് അവളുടെ തുറന്ന കണ്ണുകളുമായും വ്യക്തമായ അഭിമാന സവിശേഷതകളുമായും പൊരുത്തപ്പെടുന്നില്ല. എന്നിട്ടും അവൻ അവളുടെ മേൽ പ്രയോഗിച്ച ശക്തിക്ക് മറ്റൊരു സിദ്ധാന്തതത്തിന് കാരണമാകുമോ? ഈ ശക്തി പല തരത്തിൽ പ്രകടമായി, പക്ഷേ വളരെ നിശബ്ദമായും നിശബ്ദമായും പ്രയോഗിക്കപ്പെട്ടു. ഒരു അടുത്ത നിരീക്ഷകനല്ലാതെ മറ്റാർക്കും അത് നിലവിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. വളരെ ആജ്ഞാപിക്കുന്ന ഒരു നോട്ടത്തോടെയും എനിക്ക് തോന്നിയതുപോലെ വളരെ ഭയാനകമായും അവൻ അവളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത നിമിഷം അവന്റെ വെളുത്തതും നിർവികാരവുമായ മുഖത്തിന് കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വളരെ തീവ്രമായ ഒരു ഭാവം പ്രകടിപ്പിക്കാൻ കഴിവുള്ളവളായിരിക്കും. അവൻ അവളെ ഇങ്ങനെ നോക്കുമ്പോൾ ശാരീരിക വേദന അനുഭവിക്കുന്നതുപോലെ അവൾ വേദനിക്കുകയും വിറക്കുകയും ചെയ്യും. തീർച്ചയായും ഞാൻ കരുതി ഭയമാണ് അത്തരം ഫലങ്ങൾ ഉണ്ടാക്കുന്നത്, സ്നേഹമല്ല. ആ ചോദ്യത്തിൽ എനിക്ക് വളരെ താൽപ്പര്യമുണ്ടായിരുന്നു. ഞാൻ എന്റെ സുഹൃത്ത് ജോണിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ആ സമയത്ത് അവൻ തന്റെ ചെറിയ ലബോറട്ടറിയിലായിരുന്നു. നിരവധി കൃത്രിമത്വങ്ങളിലും വാരിയെടുക്കലുകളിലും ആഴത്തിൽ മുഴുകിയിരുന്നു. അത് ഒരു ദുർഗന്ധവാതകത്തിന്റെ ഉത്പാദനത്തിൽ അവസാനിച്ചു. അത് ഞങ്ങളെ ചുമയും ശ്വാസംമുട്ടലും ഉണ്ടാക്കി. എനിക്ക് വിവരങ്ങൾ ആവശ്യമുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങളെക്കുറിച്ച് ശുദ്ധവായുവിലേക്ക് ഞങ്ങൾ നിർബന്ധിതമായി പിൻവാങ്ങുന്നത് ഞാൻ പ്രയോജനപ്പെടുത്തി. മിസ് വാറൻ നിങ്ങളുടെ അമ്മാവനൊപ്പമുണ്ടെന്ന് നിങ്ങൾ എത്ര നാളായി പറഞ്ഞു, ഞാൻ ചോദിച്ചു. ജോൺ എന്നെ ചെറുതായി നോക്കി ആസിഡ് പുരണ്ട വിരൽ കുലുക്കി. പരേതനായ അക്മെറ്റ് ചെങ്കിസിന്റെ മകളെക്കുറിച്ച് നിങ്ങൾക്ക് അതിശയകരമായ താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. ആർക്കാണ് അത് സഹായിക്കാൻ കഴിയുക? ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റൊമാൻറിക് കഥാപാത്രങ്ങളിൽ ഒരാളാണ് അവൾ എന്ന് ഞാൻ കരുതുന്നു. പഠനം ശ്രദ്ധിക്കുക എന്റെ കുട്ടി, ജോൺ പിതൃതുല്യമായി പറഞ്ഞു. പരീക്ഷകൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും നടക്കില്ല. പരിഹാസ്യനാകരുത്, ഞാൻ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ സംസാരം കേട്ടാൽ മിസ് വാറനുമായി എനിക്ക് പ്രണയം തോന്നിയെന്ന് ആരെങ്കിലും കരുതും. ഞാൻ അവളെ ഒരു രസകരമായ മാനസിക പ്രശ്നമായിട്ടാണ് കാണുന്നത്, അതിൽ കൂടുതലൊന്നുമില്ല. തീർച്ചയായും രസകരമായ ഒരു മാനസിക പ്രശ്നം, അതിൽ കൂടുതലൊന്നുമില്ല. ജോണിന്റെ ശരീരത്തിൽ ഇപ്പോഴും വാതകത്തിന്റെ നീരാവി തങ്ങി നിൽക്കുന്നതായി തോന്നി, കാരണം അദ്ദേഹത്തിന്റെ രീതി തീർച്ചയായും അരോചകമായിരുന്നു. എന്റെ യഥാർത്ഥ ചോദ്യത്തിലേക്ക് മടങ്ങാൻ ഞാൻ ചോദിച്ചു, അവൾ എത്ര നാളായി ഇവിടെയുണ്ട്? ഏകദേശം 10 ആഴ്ച. കോപ്പർത്തോൺ 2 വർഷത്തിലേറെയായി. അവർക്ക് മുമ്പ് പരസ്പരം അറിയാമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അസാധ്യമാണ്, ജോൺ തീരുമാനത്തോടെ പറഞ്ഞു. അവൾ ജർമ്മനിയിൽ നിന്നാണ് വന്നത്. പഴയ വ്യാപാരിയുടെ കത്ത് ഞാൻ കണ്ടു. അതിൽ അവൻ അവളുടെ മുൻകാല ജീവിതം വിവരിച്ചു. കോപ്പത്തോൺ എല്ലായ്പ്പോഴും യോർക്ക്ഷയറിലായിരുന്നു. കേംബ്രിഡ്ജിൽ 2 വർഷമൊഴികെ ഒരു മേഘത്തിന് കീഴിൽ അയാൾക്ക് യൂണിവേഴ്സിറ്റി വിടേണ്ടി വന്നു. എന്തൊരു മേഘം? അറിയില്ല, ജോൺ മറുപടി പറഞ്ഞു. അവർ അത് വളരെ നിശബ്ദത പാലിച്ചു. ജെറമി അങ്കിളിന് അറിയാമെന്ന് ഞാൻ കരുതുന്നു. റാപ്പുസ്കാലിയണുകൾ എടുത്ത് മറ്റൊരു തുടക്കമെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അവയിൽ ചിലത് ഈ നല്ല ദിവസങ്ങളിൽ ചിലതിന് ഒരു തുടക്കം നൽകും. അതിനാൽ കോപ്പർത്തോൺ, മിസ് വാറൻ എന്നിവർ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ വരെ തികച്ചും അപരിചിതരായിരുന്നു. ശരിയാണ്, ഇപ്പോൾ നമുക്ക് തിരികെ പോയി അവശിഷ്ടം വിശകലനം ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അവശിഷ്ടം പ്രശ്നമല്ല, ഞാൻ കരഞ്ഞു, അവനെ തടഞ്ഞുവെച്ചു. എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കണം. ഈ രണ്ടുപേർക്കും ഈ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ പരസ്പരം അറിയൂ എങ്കിൽ അയാൾക്ക് അവളുടെ മേൽ തന്റെ ശക്തി എങ്ങനെ നേടാൻ കഴിഞ്ഞു? ജോൺ എന്നെ തുറിച്ചു നോക്കി. അവന്റെ ശക്തി, അവൻ പറഞ്ഞു. അതെ, അവൻ അവളുടെ മേൽ പ്രയോഗിക്കുന്ന ശക്തി. എന്റെ പ്രിയപ്പെട്ട ഹ്യൂ, എന്റെ സുഹൃത്ത് ഗൗരവമായി പറഞ്ഞു, എനിക്ക് തിരുവെഴുത്ത് ഇങ്ങനെ ഉദരിക്കേണ്ട ശീലമില്ല, പക്ഷേ ഒരു വാചകം എന്റെ മനസ്സിൽ അപ്രതിരോധ്യമായി വരുന്നു, അതാണ് അത്രയും പഠനം നിങ്ങളെ ഭ്രാന്തനാക്കിയിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മാവിന്റെ ഭരണത്തിനും അദ്ദേഹത്തിന്റെ വൈഭവത്തിനുമിടയിൽ എന്തോ രഹസ്യധാരണയുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും നിരീക്ഷിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയണോ? പൊട്ടാസ്യത്തിന്റെ ബ്രൂമെമൈഡ് പരീക്ഷിക്കൂ, ജോൺ പറഞ്ഞു. 20 ധാന്യ ഡോസുകളിൽ ഇത് വളരെ ആശ്വാസകരമാണ്. ഒരു ജോഡി കണ്ണട പരീക്ഷിച്ചു നോക്കൂ, ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് തീർച്ചയായും അവ ആവശ്യമാണ്. അതുപയോഗിച്ച് വിടവാങ്ങൽ വെടിയുതിർത്തപ്പോൾ ഞാൻ കുതികാൽ ഉയർത്തി ഉയർന്ന തടവറയിലേക്ക് പോയി. പൂന്തോട്ടത്തിലെ ചരൽ നടത്തത്തിൽ നിന്ന് 20 യാർഡ് താഴേക്ക് പോയതിനുശേഷവും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ദമ്പതികളെ ഞാൻ കണ്ടു. അവർ അല്പം അകലെയായിരുന്നു. അവൾ സൂര്യഘടികാരത്തിൽ ചാരി, അവൻ അവളുടെ മുന്നിൽ നിൽക്കുകയും ഇടയ്ക്കിടെ വിറക്കുന്ന ആംഗ്യങ്ങളോടെ ആത്മാർത്ഥമായി സംസാരിക്കുകയും ചെയ്തു. അവളുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന മെലിഞ്ഞ രൂപവും സ്പാസ്മോഡിക് രൂപവും, അവന്റെ നീണ്ട കൈകളുടെ ചലനങ്ങൾ, ഒരു ഇരയുടെ മേൽ പറക്കുന്ന ഏതോ വലിയ വവ്വാലായിരിക്കാം അവൻ. ആ സമയത്ത് എന്റെ മനസ്സിൽ ഉയർന്നുവന്ന ഉപമയാണിതെന്ന് ഞാൻ ഓർക്കുന്നു. ചുരുങ്ങുന്നതിന്റെയും ഭയത്തിന്റെയും നിർദ്ദേശത്താൽ ഒരുപക്ഷെ അത് വർദ്ധിച്ചു. അവളുടെ മനോഹരമായ രൂപത്തിന്റെ ഓരോ വളവിലും കിടക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ പ്രസംഗിച്ച വാചകത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു ആ ചെറിയ ചിത്രം. ലബോറട്ടറിയിലേക്ക് തിരികെ പോയി അവിശ്വസനീയനായ ജോണിനെ അതിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് പകുതി മനസ്സുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു നിഗമനത്തിലെത്താൻ എനിക്ക് സമയം ലഭിക്കുന്നതിനു മുമ്പ് കോപ്പറോൺ എന്നെ കണ്ടു. തിരിഞ്ഞുനോക്കിയപ്പോൾ അവൻ പതുക്കെ എതിർദിശയിൽ കുറ്റിച്ചെടികളിലേക്ക് നടന്നു. അവന്റെ കൂട്ടുകാരൻ അവന്റെ അരികിലൂടെ നടന്നു. അവൾ അവളുടെ സൂര്യപ്രകാശവുമായി കടന്നുപോകുമ്പോൾ പൂക്കൾ മുറിച്ചു. ഈ ചെറിയ എപ്പിസോഡിനു ശേഷം എന്റെ പഠനം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഉദ്ദേശ്യത്തോടെ ഞാൻ എന്റെ മുറിയിലേക്ക് പോയി. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഈ നിഗൂഢതയെക്കുറിച്ച് ഊഹിക്കാൻ എന്റെ മനസ്സ് എന്റെ പുസ്തകങ്ങളിൽ നിന്ന് അകന്നു. കോപ്പത്തോണിന്റെ പൂർവികർ മികച്ചവരല്ലെന്ന് ഞാൻ ജോണിൽ നിന്ന് പഠിച്ചിരുന്നു. എന്നിട്ടും അവൻ തന്റെ ഏതാണ്ട് മണ്ടനായ തൊഴിലുടമ. വൃദ്ധന്റെ ഹോബിയിൽ അദ്ദേഹം സ്വയം സമർപ്പിച്ച അനന്തമായ വേദനകളും അദ്ദേഹത്തിന്റെ വിചിത്രമായ കാവ്യാത്മകമായ താൽപ്പര്യങ്ങളെ അദ്ദേഹം നർമ്മത്തിൽ അവതരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സമ്പൂർണ്ണ തന്ത്രവും നിരീക്ഷിച്ചുകൊണ്ട് എനിക്ക് ഈ വസ്തുത മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഭരണത്തിന്മേൽ അദ്ദേഹം ചെലുത്തിയ അത്രയും വ്യക്തമായ ശക്തി എനിക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? നർമ്മം കാണിക്കാൻ അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു. പരസ്പര സ്നേഹം അവ തമ്മിലുള്ള ബന്ധത്തിന് കാരണമായേക്കാം. എന്നാൽ ഒരു ലോകമനുഷ്യൻ എന്ന നിലയിലും മനുഷ്യപ്രകൃതിയുടെ നിരീക്ഷകൻ എന്ന നിലയിലും എന്റെ സഹജാവബോധം ഏറ്റവും നിർണായകമായി എന്നോട് പറഞ്ഞത് അത്തരമൊരു സ്നേഹം നിലവിലില്ലെന്ന്. സ്നേഹമല്ലെങ്കിൽ അത് ഭയമായിരിക്കണം. ഞാൻ കണ്ടതെല്ലാം ഇഷ്ടപ്പെട്ട ഒരു അനുമാനം. ഈ രണ്ടു മാസത്തിനിടെ എന്താണ് സംഭവിച്ചത്? മൃദുവായ ശബ്ദവും സൗമ്യമായ പെരുമാറ്റവുമുള്ള വെളുത്ത മുഖമുള്ള ഇംഗ്ലീഷുകാരനെ ഈ ഉത്സാഹഭരിതയായ ഇരുണ്ട കണ്ണുള്ള രാജകുമാരി ഭയപ്പെടാൻ കാരണമായത്? ഊർജ്ജസ്വലതയോടെയും ആത്മാർത്ഥതയോടെയും ഞാൻ പരിഹരിക്കാൻ തീരുമാനിച്ച പ്രശ്നം അതായിരുന്നു. അത് പഠനത്തിനായുള്ള എന്റെ ആവേശത്തെ മറികടക്കുകയും എന്റെ ആസന്നമായ പരീക്ഷയുടെ ഭയങ്ങളെക്കാൾ എന്നെ ഉന്നതനാക്കുകയും ചെയ്തു. അന്ന് ഉച്ചകഴിഞ്ഞ് ലൈബ്രറിയിൽ ഒറ്റയ്ക്ക് കണ്ടെത്തിയ മിസ് വാറന്റെ അടുത്തേക്ക് ഞാൻ പോയി. ആ രണ്ടുപേരും അയൽപ്പക്കത്തെ ഒരു സ്വേച്ഛാധിപതിയുടെ നഴ്സറിയിൽ ദിവസം ചെലവഴിക്കാൻ പോയ കൊച്ചുകുട്ടികൾ. സന്ദർശകരില്ലാത്തപ്പോൾ നിങ്ങൾ ഏകാന്തത അനുഭവിക്കണം, ഞാൻ അഭിപ്രായപ്പെട്ടു. അത് രാജ്യത്തിന്റെ വളരെ സജീവമായ ഒരു ഭാഗമാണെന്ന് തോന്നുന്നില്ല. കുട്ടികൾ എല്ലായ്പ്പോഴും നല്ല കൂട്ടാളികളാണ്, അവൾ മറുപടി പറഞ്ഞു. എന്നിരുന്നാലും നിങ്ങൾ പോകുമ്പോൾ മിസ്റ്റർ തോണ്ടണിനെയും നിങ്ങളെയും ഞാൻ വളരെയധികം മിസ് ചെയ്യും. സമയമാകുമ്പോൾ എനിക്ക് വളരെ ഖേദമുണ്ടാകും, ഞാൻ പറഞ്ഞു. ഞാൻ ചെയ്തതുപോലെ ഈ സന്ദർശനം ആസ്വദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് സഹതാപം തോന്നില്ല. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മിസ്റ്റർ കോപ്റ്റോൺ ഉണ്ടാകും. അതെ, നമുക്ക് എല്ലായ്പ്പോഴും മിസ്റ്റർ കോപ്റ്റോൺ ഉണ്ടാകും. ക്ഷീണിച്ച സ്വരത്തിൽ അവൾ സംസാരിച്ചു. അവൻ ഒരു നല്ല കൂട്ടുകാരനാണ്, ഞാൻ അഭിപ്രായപ്പെട്ടു. ശാന്തനും വിവരമുള്ളവനും സൗഹൃദപരനും. വൃദ്ധനായ മിസ്റ്റർ ത്രിസ്റ്റിന് അദ്ദേഹത്തെ ഇത്രയധികം ഇഷ്ടമാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരനെ ഉറ്റുനോക്കി. അവളുടെ ഇരുണ്ട കവിളുകളിൽ നേരിയ ചുവപ്പുണ്ടായിരുന്നു. അവൾ കസേരയുടെ കൈകളിൽ അക്ഷമയോടെ വിരലുകൾ അടിച്ചു. അവന്റെ പെരുമാറ്റം ചിലപ്പോൾ അല്പം തണുത്തതായിരിക്കാം. ഞാൻ തുടർന്നുകൊണ്ടിരുന്നു, പക്ഷേ അവൾ എന്നെ തടസ്സപ്പെടുത്തി. അവളുടെ കറുത്ത കണ്ണുകളിൽ കോപത്തോടെ എന്റെ നേരെ തിരിഞ്ഞു. എന്തിനാണ് നിങ്ങൾ അവനെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? അവൾ ചോദിച്ചു. ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ വിധേയത്വത്തോടെ ഉത്തരം പറഞ്ഞു. അതൊരു വിലക്കപ്പെട്ട വിഷയമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവന്റെ പേര് ഒരിക്കലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവൾ വികാരാധീനയായി കരഞ്ഞു. എനിക്കത് വെറുപ്പാണ്, എനിക്ക് അവനെ വെറുപ്പാണ്. ഓ, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ. ഡബിൾ കോട്ട്. അതായത്, മനുഷ്യർ സ്നേഹിക്കുന്നതുപോലെ കടലുകൾക്ക് അപ്പുറത്ത് എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ അവനോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തു പറയും? ഈ അസാധാരണമായ പൊട്ടിത്തെറിയിൽ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അവളുടെ ചൂടുള്ള നിശ്വാസത്തിന്റെ വേഗത്തിലുള്ള പാൻസ് എന്റെ മുഖത്ത് അനുഭവപ്പെടുന്നതുവരെ അവൾ മുന്നോട്ട് കുനിഞ്ഞു. കോപ്പർ തോണിനെ കൊല്ലൂ, അവൾ പറഞ്ഞു. അതാണ് ഞാൻ അവനോട് പറയേണ്ടത്. കോപ്പറിനെ കൊല്ലൂ, അപ്പോൾ നിങ്ങൾക്ക് വന്ന് എന്നോട് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം. അവളുടെ വെളുത്ത പല്ലുകൾക്കിടയിൽ നിന്ന് അവൾ ഈ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞതിന്റെ തീവ്രത വിവരിക്കാൻ ഒന്നുമില്ല. അവൾ സംസാരിക്കുമ്പോൾ വളരെ വിഷലിപ്തമായി കാണപ്പെട്ടു. ഞാൻ സ്വമേധയാ അവളിൽ നിന്ന് ചുരുങ്ങി. ഈ പൈത്തണി ജെറമി അമ്മാവന്റെ മേശയിൽ എല്ലാ ദിവസവും ഇത്ര ആഡംബരത്തോടെയും നിശബ്ദമായും ഇരിക്കുന്ന മടിയൻ യുവതിയായിരിക്കുമോ? എന്റെ പ്രധാന ചോദ്യത്തിലൂടെ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ച് ഉൾക്കാഴ്ച ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതുപോലുള്ള ഒരു ആത്മാവിനെ സങ്കൽപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ മുഖത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഭയവും ആശ്ചര്യവും അവൾ കണ്ടിരിക്കണം, കാരണം അവളുടെ പെരുമാറ്റം മാറി. അവൾ പരിഭ്രാന്തിയോടെ ചിരിച്ചു. ഡബിൾ കോട്ട്. നിങ്ങൾ എന്നെ ശരിക്കും ഭ്രാന്തനായി കരുതണം, അവൾ പറഞ്ഞു. നോക്കൂ, ഇന്ത്യൻ പരിശീലനം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. നമ്മൾ അവിടെ ഒന്നും പകുതിയായി ചെയ്യുന്നില്ല, സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് മിസ്റ്റർ കോപ്പർത്തോണിനെ വെറുക്കുന്നത്? ഞാൻ ചോദിച്ചു. ശരി, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഒരുപക്ഷേ വെറുപ്പ് വളരെ ശക്തമായ ഒരു പദമായിരിക്കാം. ഇഷ്ടപ്പെടാത്തതാണ് നല്ലത്. കൃത്യമായ ഒരു കാരണം പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിരോധം തോന്നാതിരിക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. അവളുടെ സമീപകാല പൊട്ടിത്തെറിയിൽ അവൾ ഖേദിക്കുകയും അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് വ്യക്തമായിരുന്നു. സംഭാഷണം മാറ്റാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവളെ അങ്ങനെ ചെയ്യാൻ സഹായിച്ചു. ഞാൻ വരുന്നതിനു മുമ്പ് അവൾ എടുത്തതും ഇപ്പോഴും അവളുടെ മടിയിൽ കിടക്കുന്നതുമായ ഒരു ഇന്ത്യൻ പ്രിന്റ് പുസ്തകത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. അങ്കിൾ ജെറമിയുടെ ശേഖരം വിപുലമായ ഒന്നായിരുന്നു, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലെ കൃതികളാൽ സമ്പന്നമായിരുന്നു. അവ വളരെ കൃത്യമല്ല, അവൾ പറഞ്ഞു. നിരവധി നിറങ്ങളിലുള്ള ഇലകൾ മറിച്ചു. എന്നിരുന്നാലും ഇത് നല്ലതാണ്, അവൾ തുടർന്നു. ചെയിൻ മെയിൽ ധരിച്ച മനോഹരമായ തലപ്പാവുള്ള ഒരു തലവന്റെ ചിത്രം തിരഞ്ഞെടുത്തു അവന്റെ തലയിൽ. ഇത് വളരെ നല്ലതാണ്. എന്റെ അച്ഛൻ തന്റെ വെളുത്ത ചാർജറിൽ കയറി ഫിറിംഗിസുമായി യുദ്ധം ചെയ്യാൻ ദുവാബിലെ എല്ലാ യോദ്ധാക്കളെയും നയിച്ചപ്പോൾ അങ്ങനെയാണ് വസ്ത്രം ധരിച്ചിരുന്നത്. അഹ്മദ് ചെങ്കിഷ് ഖാൻ ഒരു മഹാനായ പുരോഹിതനും ഒരു മഹാനായ പട്ടാളക്കാരനുമാണെന്ന് അവർക്ക് അറിയാമായിരുന്നതിനാൽ അവരിൽ നിന്ന് എന്റെ അച്ഛനെ തിരഞ്ഞെടുത്തു. ജനങ്ങളെ നയിക്കുന്നത് ഒരു പരീക്ഷിക്കപ്പെട്ട ബോർക്കർ മാത്രമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ മരിച്ചു. അദ്ദേഹത്തിന്റെ കൊടിയെ പിന്തുടരുന്നവരിൽ ചിതറിപ്പോയവരോ കൊല്ലപ്പെടാത്തവരോ ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളായ ഞാൻ ഒരു ദൂരദേശത്തെ വേലക്കാരിയാണ്. സംശയമില്ല, നിങ്ങൾ എന്നെങ്കിലും ഇന്ത്യയിലേക്ക് മടങ്ങും, ആശ്വസിപ്പിക്കാനുള്ള അല്പം ദുർബലമായ ശ്രമത്തിൽ ഞാൻ പറഞ്ഞു. അവൾ മറുപടി പറയാതെ കുറച്ച് നിമിഷങ്ങൾ നിസ്സംഗയോടെ പേജുകൾ മറിച്ചു. പിന്നെ അവൾ പെട്ടെന്ന് ഒരു ചെറിയ ആനന്ദ നിലവിളി പുറപ്പെടുവിച്ചു. അവൾ രാജകുമാരന്മാരിൽ ഒരാളെ നിർത്തി. ഇത് നോക്കൂ, അവൾ ആകാംക്ഷയോടെ കരഞ്ഞു. ഇത് നമ്മുടെ അലഞ്ഞുതിരിയുന്നവരിൽ ഒരാളാണ്. അവൻ ഒരു ബുട്ടോട്ടിയാണ്. അത് വളരെ സമാനമാണ്. അവളെ ആവേശഭരിതയാക്കിയ ചിത്രം, പ്രത്യേകിച്ച് ക്ഷണിക്കപ്പെടാത്ത ഒരു സ്വദേശിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നു. ഒരു കൈയിൽ ഒരു ചെറിയ പിക്കാക്സ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ ഉപകരണവും ഒരു കൈയിൽ ഒരു ചെറിയ പിക്കാക്സും പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ ഉപകരണവും. വരെയുള്ള തൂവാലയോ മറ്റേതിൽ ലിനൻ ചുരുളോ. ആ തൂവാല അവന്റെ റുമാലാണ്, അവൾ പറഞ്ഞു. തീർച്ചയായും അവൻ അത് അങ്ങനെ പരസ്യമായി കൊണ്ടുപോകില്ല. പവിത്രമായ പ്രവൃത്തികൾ അവൻ വഹിക്കുകയുമില്ല. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ അങ്ങനെ തന്നെയായിരിക്കും. ചന്ദ്രനില്ലാത്ത രാത്രികളിൽ ലുവ മുന്നിലായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും അത്തരം ആളുകളോടൊപ്പമുണ്ടായിരുന്നു. അശ്രദ്ധനായ അപരിചിതൻ ഇടതുവശത്തേക്ക് പിലാവു കേട്ടു. അതിന്റെ അർത്ഥമെന്താണെന്ന് അറിയില്ലായിരുന്നു. ആഹ്, അത് ജീവിക്കാൻ വിലയുള്ള ഒരു ജീവിതമായിരുന്നു. ഒരു റുമാലും ലുവാഹിയും അതിന്റെ ബാക്കിയെല്ലാം എന്തായിരിക്കാം? ഞാൻ ചോദിച്ചു. ഓ, അവ ഇന്ത്യൻ പദങ്ങളാണ്, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് അവ മനസ്സിലാകില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ചിത്രം ഡെക്കോയായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഡെക്കോയിട്ട് ഒരു കൊള്ളക്കാരനാണെന്ന് ഞാൻ എപ്പോഴും കരുതി. ഇംഗ്ലീഷുകാർക്ക് നന്നായി അറിയാമെന്നതുകൊണ്ടാണ് അത്, അവൾ നിരീക്ഷിച്ചു. തീർച്ചയായും ഡെക്കോയിറ്റുകൾ കൊള്ളക്കാരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലാത്ത പലരെയും അവർ കൊള്ളക്കാർ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ ഒരു വിശുദ്ധ മനുഷ്യനാണ്, എല്ലാ സാധ്യതയിലും ഒരു ഗുരു. ഇന്ത്യൻ മര്യാദകളും ആചാരങ്ങളും, കാരണം അത് അവൾക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഞാൻ അവളെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു മാറ്റം ഞാൻ കണ്ടു. അവൾ എന്റെ പിന്നിലെ ജനാലയിലേക്ക് കർശനമായ നോട്ടത്തോടെ നോക്കി. ഞാൻ ചുറ്റും നോക്കി. അവിടെ മൂലയ്ക്ക് ചുറ്റും രഹസ്യമായി ഞങ്ങളെ നോക്കുമ്പോൾ എമാനുവൻസസിന്റെ മുഖമുണ്ടായിരുന്നു. ആ കാഴ്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കുന്നു. കാരണം അതിന്റെ ശവശരീരം പോലുള്ള സുഹൃത്തിനൊപ്പം തല അവന്റെ തോളിൽ നിന്ന് വേർപ്പെടുത്തിയ ഒന്നായിരിക്കാം. അവൻ നിരീക്ഷിക്കപ്പെട്ടതായി കണ്ടപ്പോൾ അവൻ സാക്ഷി തുറന്നു. നിങ്ങളെ തടസ്സപ്പെടുത്താൻ എനിക്ക് ഖേദമുണ്ട്, അയാൾ അകത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ മിസ് വാറൻ, ഇത്രയും നല്ല ഒരു ദിവസം ഒരു ഇറുകിയ മുറിയിൽ പെട്ടിയിലാകുന്നത് ഒരു ദയനീയമാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? നിങ്ങൾ പുറത്തുവന്ന് നടക്കില്ലേ? ഡബിൾ ക്വോട്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മാന്യമായിരുന്നെങ്കിലും അവ പരുഷവും ഭയാനകവുമായ ശബ്ദത്തിലായിരുന്നു ഉച്ചരിച്ചത്. ഒരു അഭ്യർത്ഥനയേക്കാൾ ഒരു കൽപ്പന പോലെയായിരുന്നു അത്. ഭരണകൂടം എഴുന്നേറ്റു. പ്രതിഷേധമോ പരാമർശമോ ഇല്ലാതെ അവളുടെ ബോണറ്റ് ധരിക്കാൻ ഓയിട്ടി. കോപ്പർത്തോണിന്റെ അവളുടെ മേലുള്ള അധികാരത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു അത്. തുറന്നിട്ട ജനാലയിലൂടെ അവൻ എന്നെ നോക്കുമ്പോൾ അവന്റെ നേർത്ത ചുണ്ടുകളിൽ ഒരു പരിഹാസ പുഞ്ചിരി മിന്നിമറഞ്ഞു. തന്റെ ശക്തിയുടെ ഈ പ്രകടനത്തിലൂടെ എന്നെ പരിഹസിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതുപോലെ. പിന്നിൽ സൂര്യൻ പ്രകാശിച്ചു. ഒരു പ്രഭാവലയത്തിൽ അവൻ ഒരു പിശാചായിരിക്കാം. മുഖത്ത് ഏകാഗ്രമായ ദ്രോഹത്തോടെ എന്നെ നോക്കി അയാൾ കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ നിന്നു. പിന്നെ വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ ചരൽപാതയിലൂടെ അവന്റെ കനത്ത കാൽപ്പാടുകൾ ഇഴഞ്ഞു നീങ്ങുന്നത് ഞാൻ കേട്ടു. ജെറമി അമ്മാവിന്റെ വീട്ടിലെ ആദ്യ ഭാഗത്തിന്റെ അവസാനമാണിത്.